മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഇവിടെ നടക്കുന്നതായ ഈ സുവിശേഷ യോഗത്തിൽ നിങ്ങളോടൊപ്പം ഇവിടെ ആയിരത്തിനിടയാക്കിയ ദൈവത്തിന്റെ ധനിമായ കൃപയോർത്ത് ഞാൻ ആദ്യ സമയം കർത്താവിന് സ്തോത്രം ചെയ്യും. ഈ യോഗങ്ങളുടെ ആദ്യ അവസാനം ദൈവകൃപ നാം അനുഭവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയാകേണ്ടതിന് നിങ്ങൾ വളരെ പ്രാർത്ഥിക്കണം. എന്റെ 7-ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ട് ബാലകനായിരിക്കുമ്പോൾ മർത്തോമ സഭയിൽ ജനിച്ചു പറഞ്ഞ എനിക്ക് ഒരു ദൈവ ഇതിലായി തീരുന്നുണ്ടായി. 10-ാം മാർത്തോമ സ്കൂളിൽ 12-ാമത്തെ വയസ്സിൽ ഒരു സുവിശേഷകന്റെ ജോലി, ഒരു ദിവസവും മുടങ്ങാതെ 54 ഡിസംബർ 26-ാം തീയതി കർത്താവിന്റെ വേലയ്ക്കായി ഒരു വലിയ കൺവെൻഷൻ പന്തലിൽ വെച്ച് ദൈവദാസന്മാരെന്നെ പ്രാർത്ഥിച്ച് വേർതിരിച്ചു. 27-ാം തീയതി തിങ്കളാഴ്ച മുതൽ ഞാൻ മർത്തോമ സ്കൂളിൽ പഠിച്ച കാലം, അത്രയും ഹൈസ്കൂളും മിഡിൽ സ്കൂളും അവിടെയാണ് പഠിച്ചത്. സുവിശേഷകനായി ശേഷിച്ച കാലത്ത് വേറൊന്നിനും പുറകോട്ട് നോക്കി തിരിഞ്ഞേൽക്കാതെ എന്റെ ആയുസിന്റെ ഇന്ന് വരെയും ഒരു സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുവാൻ കൃപ തന്ന ദൈവത്തിന് സ്തോത്രം. കൂടുതൽ വാക്കുകൾ പറഞ്ഞ് സമയമെടുക്കുന്നില്ല. സമയം വളരെ അധികരിച്ച് ദൈവത്തിന് ശുശ്രൂഷിക്കാൻ സമയം വേണം. അതുകൊണ്ട് ഇത്രയും നടത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇത്രയും കാലം ഞാൻ വിശ്വസിച്ചതും ദൈവം വെളിപ്പെടുത്തി തന്നതും വചനത്തിൽ ഗ്രഹിച്ചതും അനുഗ്രഹീതരായ കർത്തദാസന്മാർ ഗുരുക്കന്മാരിൽ നിന്ന് ഗ്രഹിച്ചതുമായ ദൈവവചനത്തിന്റെ സത്യങ്ങളിൽ നിന്ന് ഇടമലം മാറാതെ ആപതൻ പുസ്തകത്തിൽ പലപ്പോഴും ആവർത്തിച്ച് തിരുവെഴുതിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ വചനത്തിൽ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും മാറരുത്, അങ്ങനെയായിരിക്കണമെന്നുള്ള ദൈവകൽപ്പന പ്രകാരം അറിഞ്ഞ സത്യമനുസരിച്ച് ജീവിപ്പാൻ ഇന്നുവരെ ഇടയാക്കിയ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിച്ച് ദൈവവചനത്തിലെ ഒരു വേദഭാഗം ഇവിടെ വായിച്ചു റൂഷി ആരംഭിക്കുന്നു. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ വായിച്ചാട്ട് ഹഗ്ഗായി 2:6-7. ആരെങ്കിലും വാക്യങ്ങൾ ദൈവം ഇത് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യും. ഹഗ്ഗായി അരുളി ചെയ്യുന്നല്ല, സക്കറിയ അരുളി ചെയ്യുന്നല്ല, ശയ്യാവും ദാനിയേലും ഒന്നുമല്ല. വേദപുസ്തകം ദൈവനിശ്വാസ്യമായ ദൈവിക അരുളപ്പാടുകൾ നിറഞ്ഞ മഹൽ ഗ്രന്ഥമാണ്. ലോകത്തിൽ ദൈവത്തിന്റെ അരുളപ്പാടുകൾ നിറഞ്ഞു എന്ന് പറയത്തക്ക യാതൊരു പുസ്തകവുമില്ല. 3800 ആവർത്തന വാക്യങ്ങളിൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് ഈ പുസ്തകത്തിലുണ്ട്. ലോകത്തിൽ മതഗ്രന്ഥങ്ങളുണ്ട്, ജ്ഞാനഗ്രന്ഥങ്ങളുണ്ട്, എല്ലാം സമ്മതിക്കാം. പക്ഷേ ദൈവവചനമെന്ന് പറയുവാൻ ഏക പുസ്തകമല്ലാതെ രണ്ടാമതൊന്നുമില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു എങ്കിൽ ആ വിശ്വാസത്തിൽ അർത്ഥമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യഹോവയുടെ പുസ്തകം അന്വേഷിച്ചു വായിച്ചു നോക്കുക. ആ പ്രസ്താവന യെശയ്യാവ് ചെയ്യുമ്പോൾ ലോകത്തിലെ മഹാരഥന്മാരായ എഴുത്തുകാരുടെ നിരവധി പുസ്തകങ്ങളുണ്ട്. പ്ലേറ്റോയുടെയോ അരിസ്റ്റോട്ടലിന്റെയോ സോക്രട്ടീസിന്റെയോ അതുപോലെയുള്ള ജ്ഞാനനിഗൂഢതകൾ നിറഞ്ഞ വ്യക്തികളുടെ പുസ്തകങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. കാലങ്ങളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും ഗതിവിഗതികളെക്കുറിച്ചും ഇന്നലെയും ഇന്നും നാളെയെക്കുറിച്ചും അറിയുവാൻ ഏക പുസ്തകം യഹോവയുടെ പുസ്തകമാണ് എന്ന് എഴുതി തിട്ടവട്ടമായി പറഞ്ഞിരിക്കുന്നു. കാരണവും പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് കൂട്ടിവരുത്തിയ വചനമാണ്, യഹോവ അരുളി ചെയ്ത വാക്കുകളാണ്. അത് വ്യക്തമായതല്ല, അത് സംഭവ്യമാണ് എന്നതുകൊണ്ട് അതന്വേഷിച്ച് വായിച്ച് ഭൂതവർത്തമാനകാല സ്ഥിതിഗതികളെ വിലയിരുത്തി ദൈവവിശ്വാസം വർദ്ധിക്കുവാനും ആത്മീയ വർദ്ധനപ്രാപനം ഇടയാകട്ടെ എന്ന് യെശയ്യ 34:16 പ്രസ്താവന വളരെ ശ്രദ്ധേയമായൊരു പ്രസ്താവനയാണ്. അപ്പോൾ യഹോവയുടെ പുസ്തകം അന്വേഷിച്ച് വായിച്ച് അതേ കാലഗതികളെ നമ്മൾ മനസ്സിലാക്കി അതേ ദൈവത്തെ സ്തുതിക്കണം. കർത്താവിൽ വാത്സല്യ സഹോദരങ്ങളെ, വായിച്ച വാക്യത്തിൽ സൈന്യങ്ങളുടെ യഹോവ എന്തൊക്കെ കാര്യങ്ങൾ അരുളി ചെയ്യുന്നത്, അതിനെ ആസ്പദമാക്കി പരിമിതമായ ഈ സമയത്ത് 10 മണിക്ക് ഈ യോഗം അവസാനിപ്പിക്കുകയും ചെയ്യണം. അപ്പം ചില കാര്യങ്ങളും തൊട്ടു പറയാമെന്നല്ലാതെ അതിന്റെ വിശദാംശങ്ങളിൽ പ്രവേശിച്ച് അതിന്റെ വ്യക്തതകൾ വ്യക്തമാക്കുവാൻ അവസരവുമില്ല. എന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്താ അരുളി ചെയ്യുന്നത്? വായിച്ച സഹോദരന്മാരൊന്ന് ആവർത്തിച്ച വാക്ക്, ഇനി കുറഞ്ഞപ്പോൾ അന്നത്തെ കാര്യമല്ല, അരുളി ചെയ്ത നാളുകൾ അല്പം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഞാൻ ആകാശത്തെ ഇളക്കും. അടുത്തത്, ഞാൻ ഭൂമിയെ ഇളക്കും. അടുത്തത്, കടലിനെ ഇളക്കും. അടുത്തത്, കരയെ ഇളക്കും. അടുത്തത്, ഞാൻ സകല ജാതികളെയും ഇളക്കി മറിക്കും. നിർത്തിയില്ല. ഇത് ലോക ഇത് ലോകാവസാനത്തിനല്ല. അടുത്ത വാക്ക്, സകല ജാതികളുടെയും മനോഹര വസ്തു. അതേ, സകല ജാതികളുടെ മനോഹര വസ്തുവായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവ് മുന്നോടിയായി ഇവിടെ ചില ഇളക്കം മറിച്ചിലുകൾ നടന്ന് മതിയാകത്തുള്ളൂ. ഇളകാത്ത രാജ്യം സ്ഥാപിക്കുന്നതുകൊണ്ട് ഇളകുന്ന രാജ്യത്തിൽ പ്രതീക്ഷ ആവശ്യമില്ല. അവൾ ഇളക്കമുള്ളതിനെ കുറിച്ചുള്ള ഒരു ശൃംഖല തന്നെ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി. അത് എല്ലാ ഭാഗത്തോടും കടക്കുവാൻ ഇപ്പോൾ ഇന്ന് രാത്രി അവസരം ഉണ്ടാകുകയുമില്ല. അവിടെ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ അന്ത്യകാലത്ത് കുറഞ്ഞുവന്ന് കഴിഞ്ഞിട്ട് ആ കാലം കഴിഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് അതേ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് സംഭവിക്കൊണ്ടിരിക്കുന്നത്? കടലിനെ ഇളക്കും, കരയെ ഇളക്കും, ആകാശത്തെ ഇളക്കും, ഭൂമിയെ ഇളക്കും, സകല ജാതികളെ ഇളക്കും. സകല ജാതികളുടെ മനോഹര വസ്തുവായ നമ്മുടെ കർത്താവ് വരികയും ചെയ്യും. എന്തൊക്കെയാ ഈ പറഞ്ഞിരിക്കുന്ന വല്ലതും കാലത്തിനൊത്ത് സംഭവിച്ചതോ സംഭവിക്കുന്നോ? വേദപുസ്തക പ്രവചനങ്ങളും സംഭവങ്ങളും ഇന്നത്തെ നിവർത്തികളുമായിട്ട് ശ്രീയാണല്ലോ. ദൈവവചനത്തിൽ വിശ്വാസക്കുറവുള്ള വല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ദൈവവചനം സത്യവും വിശ്വാസയോഗ്യവും വ്യക്തവുമാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഈ ദൈവവചനം കരങ്ങളിൽ നിന്ന് അവർ താഴ്ത്തി വെക്കത്തില്ല. അതിന് വിശ്വാസയോഗ്യമായ തെളിവുകൾ ആവശ്യമാണ്. പത്രപ്രസ്താവന വായിച്ചും അല്ലെങ്കിൽ ശാസ്ത്രീയ പ്രസ്താവനകൾ വായിച്ചും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്താവനകൾ വായിച്ചും അനുമാനങ്ങൾ വായിച്ചും ഇരിക്കുന്ന ജനതയ്ക്ക് ഈ സംഭവ വികാസങ്ങൾ വേദപുസ്തക പ്രവചന വെളിച്ചത്തില് അത് നിവർത്തിക്കുന്നത് കർത്താവിന്റെ വരവിന്റെ മുന്നോടിയായ സംഭവങ്ങളാകിയാൽ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ കർത്താവ് അടുക്ക വാതുക്കലാണെന്നറിഞ്ഞ് തലകളെ നിവർത്തുവാൻ അരുളിച്ചത് യേശുവിന്റെ പ്രത്യാഗമനം അടുത്തിരിക്കുന്നു എന്ന് സംഭവങ്ങൾ വിളിച്ചറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്നതിന് ശേഷം അത് ഞാൻ പേപ്പർ വായിച്ചപ്പോൾ മിനിഞ്ഞാന്ന് സംഭവിച്ചത് ചെറുപുഴയെ കാര്യമാണ്. കണ്ണൂർ ജില്ലയിലാണ് തോന്നുന്നത്, ചെറുപുഴ. നിങ്ങളൊക്കെ വായിച്ചു കാണും, ഇല്ലെങ്കിൽ ഞാനങ്ങ് പറയുക, മനോരമയിലുണ്ട്. ഏതാണ്ട് ഭൂമി പിളർന്നു മാറി 100 അടിയോളം നീളത്തിൽ വലിയ ഗർത്തം ഉണ്ടായി. അതിന് 25 മീറ്റർ ആഴം താഴോട്ട് പോയി. വലിയ ജലത്തിന്റെ പ്രവാഹത്തിന്റെ മുഴക്കം ഈ പിളർന്നു മാറിയ ഭാഗത്ത് അനുഭവപ്പെടുന്നു. അനേക വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ആ വലിയ പിളർപ്പുണ്ടായ സ്ഥലത്ത് തെങ്ങ്, ഇലക്ട്രിക്കൽ പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റുകൾ അതോ ഭാഗത്തേക്ക് പോയി. വലിയ മാറ്റങ്ങൾ എത്ര കണ്ടവരാണ് കേരളത്തിലും നേരത്തെയും. ഒരു 2 വർഷത്തിനുമുമ്പ് 1350 കിണറെങ്കിലും താണുപോയെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നു. എന്നാൽ മിനിഞ്ഞാന്നത്തെ കാര്യം പറയാൻ, ലേറ്റസ്റ്റ് ആണല്ലോ, നമ്മുടെ കേരളത്തിലാണല്ലോ ഭൂമി വീണ്ടും കീറി മാറിയെന്നാണ് അതിന്റെ ഹെഡിങ്. ഇത് സംഭവിക്കുമ്പോൾ ഇത് വല്ലതും വേദപുസ്തകത്തിലെ പ്രവചനങ്ങളുടെ വെളിച്ചത്തിൽ ഓരോന്നോരോത്തരം സംഭവിക്കുമ്പോൾ നമ്മൾ ഒന്ന് വിചാരിച്ചോണോ, ആകാശം ഇളകും, ഭൂമി ഇളകും, കര ഇളകും, കടൽ ഇളകും, ഇതൊക്കെ സംഭവിക്കുന്നു. യെശയ്യാ 24 വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഭൂമി പൊടുപൊടക്കെട്ടി കിറകിറ കീറി മാറി മുറിഞ്ഞു പോകുമെന്ന്. അത് മുൻകാലം സംഭവിച്ചിട്ടുള്ളതുണ്ട്, സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ സംഭവിച്ച ഒന്നുമില്ല, വരാൻ പോകുന്ന ഭയങ്കരൻ വടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നാം അധിവസിക്കുന്ന കാലൂന്നി നിൽക്കുന്ന ഈ ഭൂമി വഴിമാറുന്ന ദിവസമുണ്ട്. ആകിയാൽ ഇവിടെ ശാശ്വതമായ ഒരു നഗരമില്ല, ഇത് വെറും ഒരു കൂടാരവാസമാണ്. അതൊരു ഓർമ്മ നമുക്ക് വരുവാനാണ്. നമ്മുടെ ടെമ്പററി ലൈഫാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നാം ജീവിക്കുമ്പോൾ ഇവിടുത്തുകാരായിരിക്കരുത്. ദൈവജനങ്ങളെ വന്നു ചേർന്നിരിക്കുന്ന ഈ സ്ഥലം ദൈവം നമ്മെ കൊണ്ടുവന്നതാണ്. യിരെമ്യാവ് പറഞ്ഞതുപോലെ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിന്? ഇവിടെ നന്മയുണ്ടെങ്കിൽ അത് നമുക്കുമുള്ളതാണ്. എന്നാൽ ഇവിടുത്തുകാരല്ല, നാം ഇവിടെ പ്രവാസികളാണ്. ഭൂമിയിൽ പ്രവാസികളാണ് നമ്മൾ, അന്യരും പരദേശികളുമാണ്. ആ ചിന്താഗതി വർദ്ധിച്ചിട്ട് വരവിനോട് ഏറ്റവും അടുക്കം ദൈവമക്കളുടെ ഒരുക്കത്തിന് അത് ഈ വചനം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഈ കടലിളകുമെന്നൊക്കെ പറഞ്ഞാൽ ഈ വാക്കിന്റെ അർത്ഥം എന്തുവാ? കടലിളകും. കടലിളകുമെന്നുള്ളത് ഈ അടുത്ത കാലങ്ങളിൽ വളരെ വ്യക്തമായി അതിന്റെ ശോചനീയാവസ്ഥ, അതിന്റെ പ്രത്യാഘാതം കേരളീയരായ നമ്മൾ ഉൾപ്പെടെ ലോകമെമ്പാടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയോടുള്ള ബന്ധത്തിൽ കടലും കരയുമായ ഇതിന്റെ വ്യതിയാനങ്ങളെ ഒന്ന് പഠിച്ചു വരുമ്പോൾ ഇതിന്റെ സ്ഥിതിഗതികൾക്ക് ഇന്ന് കാണുന്നതിനേക്കാൾ വലിയ മാറ്റങ്ങൾ സംഭവിച്ചേ മതിയാകുള്ളൂ. എന്തിനാ ഒരു വർഷമായില്ലല്ലോ, കഴിഞ്ഞ ഡിസംബറിന്റെ സമ്മാനം എന്ന പോലെ ഒരു ക്രിസ്തവ സമ്മാനം പോലെ ലോകം അതീവ ദുഃഖത്തിലായിരുത്തിയ ഒരു സംഭവമാണല്ലോ സുമാത്ര ദ്വീപ്. അതിലെ ഉണ്ടായ ഭൂകമ്പം അത് പിളർന്ന് സംഭവിച്ച സമോദം എന്താ സംഭവിച്ച 12 രാജ്യങ്ങളെ മുക്കിക്കളഞ്ഞ, അല്ലെങ്കിൽ കണ്ണുനീരിലാഴ്ത്തിയ, അല്ലെങ്കിൽ ലക്ഷോപി ലക്ഷങ്ങളെ അത് ഭൂമുഖത്തുനിന്ന് നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമാക്കിയ ആ മഹാസംഭവം, അത് കേരളം ഉൾപ്പെടെയുള്ള ദേശങ്ങളെ നമ്മുടെ രാജ്യങ്ങളെ ആകമാനം പിടിച്ചു കുലിക്ക സംഭവമാണ്. ഇതെന്താ ഇങ്ങനെ കടല് പിളരുകയും അല്ലെങ്കിൽ ദ്വീപുകൾ പിളരുകയും അങ്ങനെ വലിയ വെള്ളത്തിന്റെ പ്രവാഹം ഉണ്ടാകുകയും അങ്ങനെ നിയന്ത്രിപ്പാൻ വയ്യാത്ത സ്ഥിതിഗതികളിലൂടെ മാനവജാതിക്ക് രാഷ്ട്രങ്ങൾക്ക് പിടിച്ചു നിർത്തുവാൻ വയ്യാത്ത പ്രത്യാഘാതങ്ങൾ സംഭവിക്കുന്നു. ഇത് ചെറിയ സംഭവമാണോ? ലോകത്തെ മുഴുവൻ ജയിക്കുവാനുള്ള എല്ലാ ആയുധങ്ങളും അമേരിക്കയുടെ ആവനാഴിയിലുണ്ട്. ഇറാഖുകാരെ വരച്ചവരെ നിർത്താം, മറ്റു രാജ്യക്കാരെ നിർത്താം, എല്ലാവർക്കും മോക്കാറിടാം, അതിനുള്ള പോലീസ് നയം അവരുടെ കയ്യിലിരിക്കുന്നു. പക്ഷേ വേദനജനകമായി ദുഃഖമായും പറഞ്ഞാൽ അടുത്ത ദിവസങ്ങളില് അവിടെയുണ്ടായ കാറ്റ് ആ രാജ്യത്തെ എത്രമാത്രം താറുമാറാക്കി, മരിച്ചവരുടെ എണ്ണം 10,000-ൽ അധികമെന്ന് പത്രങ്ങൾ പറഞ്ഞപ്പോൾ അത് മുക്കിയെടുക്കുവാനോ എണ്ണി നോക്കാനോ സമയമായിട്ടില്ല. 10,000-10,000-ങ്ങളെ കേവലം ഒരു കാറ്റുകൊണ്ട്, അതേ മഴ കൊണ്ട് വെള്ളത്തിൽ അതേ മുങ്ങി മരിച്ചവരുടെ സംഖ്യ തിട്ടപ്പെടുത്താൻ നിവൃത്തിയില്ല. എന്ത് ചെയ്യും അവന്റെ ആയുധം? എന്ത് ചെയ്യും അവന്റെ ടെലിസ്കോപ്പ്? എന്ത് ചെയ്യും അവരുടെ നിയന്ത്രണം? ലോകത്തെ നിയന്ത്രിക്കുന്ന അമേരിക്കയ്ക്കും പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കി സുല്ലി പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇവന്റെ ഒന്നും ശാസ്ത്രീയ പുരോഗതി, ഒരു നിമിഷത്തെ ജീവന് അതേ ആധാരമായിരിക്കുന്നില്ല, ഒരു മനുഷ്യന്റെ ജീവൻ ആധാരമായിരിക്കുന്നില്ല. അതൊക്കെ മാനവരാജിയെ കൊന്നൊടുക്കാമെന്നേ ഉള്ളൂ. എന്നാൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, അവൻ പ്രകൃതിയെ ഇളക്കിവിട്ടാൽ തടുക്കുവാൻ ആര്? ഏത് രാജ്യത്തിനാണ് കഴിവുള്ളത്? ഇവരുടെ സുരക്ഷിത സംവിധാനങ്ങൾ എവിടെ? ഒന്നും അർത്ഥമില്ല. ദൈവമക്കൾ ഇവയിലൊന്നും ആശ്രയിക്കരുത്. ഏക ദൈവം നമുക്കുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ ദൈവത്തിൽ ഏൽപ്പിക്കൂ. മരണത്തെ മാറ്റുവാനും പ്രകൃതിയെ നിയന്ത്രിക്കുവാനും കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആശ്രയം ശാസ്ത്രത്തിലല്ല, അമേരിക്കയിലല്ല, രാഷ്ട്രങ്ങളല്ല, ആശ്രയം ദൈവത്തിലാണ്. പ്രശ്നങ്ങളുടെ പരിഹാരം ദൈവത്തിലാണ്. ഈ ലോകത്ത് ഒന്നും ആശ്രയിക്കാൻ കൊള്ളാതെന്നല്ല എന്ന് അനുദിനം ഈ ലോകം തെളിയിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാൽ സൗദി പാലത്തെ എന്നൊരു ചാട്ടം. എന്തോ ചെയ്യാൻ ആരാണ്ട് ഒരു പോഷത്തരം വിളിച്ചു പറഞ്ഞു, 10,000 എണ്ണം വെള്ളത്തിൽ മുങ്ങി. കാര്യങ്ങൾ പറഞ്ഞു നേരം കൊണ്ട് തീർന്നു. മനുഷ്യ, നിന്റെ ചിന്താഗതികളുടെ വരക്കം പാച്ചിലുകൾ, ഇതൊന്നും സുരക്ഷിത മാർഗമല്ല. ജീവിക്കും ദൈവത്തെ മനുഷ്യൻ കണ്ടെത്തുന്നത് വരെ ഇവൻ പ്രശ്നങ്ങളിൽ വിമുക്തമാകത്തില്ല. അമേരിക്കയുമില്ല, ഒരു രാജ്യവുമില്ല. അതുകൊണ്ട് ദൈവമാണ് ഇതിന്റെ ഉടയവൻ, സൃഷ്ടാവ് നിയന്താവെന്ന് മനസ്സിലാക്കുന്നത് വരെ മനുഷ്യൻ സ്വസ്ഥത അനുഭവിക്കില്ല. അത്യുന്നതങ്ങൾ ദൈവത്തിന് മകത്തോ, ഭൂമി ദൈവപ്രസാദമുള്ള മനുഷ്യർക്കും സമാധാനം. ആ കടലിളക്കത്തെ സംബന്ധിച്ച് ഞാൻ രണ്ടു വാക്ക് നിങ്ങൾക്ക് വേദപുസ്തകത്തിലെ വാക്യം എടുത്തെളിച്ചുതരാൻ പോവുകയാണ്. പത്രവാർത്തയാ ഇപ്പൊ പറഞ്ഞത്, എന്നാ പത്രവാർത്തയല്ല എന്റെ മുമ്പിലത്തെ വിഷയം. പത്രവാർത്ത ദൈവവചനത്തിന് നിവൃത്തിയാണ്. ആകയാൽ ഇത് സംഭവിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ ഉയരേണ്ടത് സുമാത്രയിലേക്കല്ല, സ്വർഗത്തിലേക്ക് വേഗം വരുന്ന കർത്താവിനെ ഏൽപ്പാൻ ഒരുക്കം ഉണ്ടാകുവാനാണ്. അതുകൊണ്ട് വിടേണ്ടതിനെ വിട്ടെടുക്കേണ്ടതിനെ എടുക്കുവാൻ നമുക്ക് അതിലേക്ക് തിരിയാം. ഈ കടലും കരയും എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം സൃഷ്ടിച്ച 25,000 ചുറ്റളവുള്ളതായ ഭൂമിയുടെ മുഖം നാമം നോക്കിയാൽ 75% വെള്ളവും 25% കരയുമേ ഇതിലുള്ളൂ. എന്നാൽ ഈ കടലും കരയുമായുള്ള ക്രമീകരണത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ, ശാസ്ത്രീയ വിജ്ഞാനമുള്ള കാലത്ത് ഇത് ആർക്കും അത് അറിവില്ലാത്ത കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. ദൈവം ഭൂമിയുടെ 12 ഗ്രഹങ്ങളിലാണ് വെള്ളം സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. എവിടെ വാക്യം? ഈ 12 ഗ്രഹങ്ങളിൽ നീ വെള്ളത്തെ വെളിയിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ 1.5 മൈൽ, 25,000 മൈൽ ചുറ്റളവുള്ള ഭൂമിയുടെ മുകളിൽ 1.5 മൈൽ ഉയർന്നു നിൽക്കാൻ വെള്ളം ഈ സമുദ്രത്തിന്റെ ആഴത്തിലെ 12 ഗ്രഹങ്ങളാകുന്ന തടാകങ്ങളിൽ ദൈവം സേവ് ചെയ്തിട്ടുണ്ട്. കടലിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, കടലിന്റെ അടിക്കുള്ള 12 ഗ്രഹങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. അതിന് വാക്യം വിടാ, തിരുവെടുത്തിലെ വാക്യങ്ങളെ അതൊക്കെ ആധാരമാക്കി കാര്യങ്ങളെ വ്യക്തമാക്കേണ്ടതാണല്ലോ. തിരുവെടുത്തില് അതെ 13:7 അവൻ ഭൂമിയിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു, അവൻ ആഴിയെ 12 ഗ്രഹങ്ങളിൽ സംഗ്രഹിച്ച് അഥവാ 12 ഗ്രഹങ്ങളിൽ ഒതുക്കി നിർത്തിയിരിക്കുന്നു. വചനമാണ് ഞാൻ പറഞ്ഞത്. ഇനി അത് വിളിച്ചാ വരുന്നതാണോ അതോ ഐസ്കട്ട പോലെ ഇരിക്കുകയാണോ? ഐസ്കട്ടയല്ല, വെള്ളം തന്നെയാണ്. 3 വാക്യം വായിക്കാൻ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരും. ഇത് ദൈവം വിളിക്കുമ്പം വരുന്നതാണ്. സമാധാനായി ഒരു വരവ് വന്നിട്ട് ചെറിയ ഒരു പിളർപ്പ് ഒരു ഓളവും തല്ലിയിട്ട് വന്നതറിയാമല്ലോ, ഇനിയും ഇതേ ഒരു വിളി വിളിച്ചാൽ ഇത് എവിടൊക്കെ ചെന്നായിരിക്കും, നമ്മളൊക്കെ താമസിക്കുന്ന ഈ ദേശങ്ങളെന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമൊന്നും ഉള്ളതല്ലല്ലോ, നമുക്കറിയാമല്ലോ. എന്നാൽ ഈ വാക്യം കൂടെ ഒക്കെ ഒന്ന് വായിച്ച് ഓർമ്മയിൽ ഇരിക്കണം. ഇവിടെ പൊന്ന വെള്ളിയാ ഇപ്പം ഈ സിറ്റിയൊക്കെ അങ്ങ് സ്വർഗമാകുകയാണെന്നൊക്കെ ആ ലോകത്തിന്റെ പരസ്യമൊക്കെ കാണുന്നത് നമ്മുടെ നാളോ ഇതങ്ങ് എന്തോ ആയിട്ട് ഇപ്പം ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല. ഇതൊക്കെ സ്വർഗമായത് നരകത്തിലേക്ക് പോകാനുള്ള ചവിട്ടുപടിയായിട്ട് നോക്കി വെച്ചാൽ മതി. നിങ്ങൾ അതൊന്നും കണ്ടൊന്നും ആരും ബന്ധം വിടരുത്. ഒരു ബലൂണ് വീർപ്പിച്ച് നിർത്തുമ്പോൾ അത് ഏതാണ്ട് വലുതാണെന്ന് തോന്നിപ്പോകും, പക്ഷേ ഒരു സൂചിക്കൊരു കുത്തുകുത്തിയാൽ അതൊന്നുമില്ല, ഒരു കരിയില പോലെയുള്ളൂ എന്നതുപോലല്ലാതെ വെള്ളത്തിൽ കുമള പോലെ മിന്നി വിളങ്ങിടുന്ന ഈ പ്രലോഭന ശക്തികളെ നോക്കി നിന്റെ ദർശനം നഷ്ടപ്പെടരുത്, നിന്റെ വിശ്വാസം പോകരുത്, നിന്റെ വിശുദ്ധി തകരരുത്, നിന്റെ ഉപദേശത്തിൽ അടിത്തറ പൊളിയരുത്. ഇതല്ല നമ്മുടെ നാട്. നാം ഇതേ അത് ഭവനമുള്ളവരാണെന്നുള്ള പ്രത്യാശകളുണ്ടാകണം. സ്തോത്രം. ഇത് വേറൊരു കൊച്ചു കാറ്റിനും വെള്ളത്തിനും തിരക്കുമില്ല എന്ന വസ്തുത അത് ഇവിടെയും തൊട്ട് അനക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാതിരിക്കരുത് എന്ന വസ്തുതയോട് ഞാൻ ഓർപ്പിച്ചു പറയുകയാണ്. അപ്പോൾ നമുക്ക് വാക്യമെടുക്കാം. അതെ, തിരുവെടുത്തിൽ 12:15 യോബിന്റെ പുസ്തകം 4000 കൊല്ലം മുമ്പുള്ളതാണ്. എഗസ്കേൽ പ്രവചനം അതെ 26:19 2600 കൊല്ലം മുമ്പ് എഴുതി വെച്ചതാണ്. അതെ യോശുവയുടെ പുസ്തകം 24:7 ഈ മൂന്ന് വാക്യം ദേവി ഒന്ന് വായിച്ചു തരണം. വാക്യം കാണാൻ അറിയാൻ മേലെ ഇതൊക്കെ ഇതിനകത്തുണ്ടെന്ന് അതെ സ്ഥിതിഗതികളെ വിലയിരുത്താൻ വാക്യങ്ങൾ വായിക്കേണ്ടത് അത്യാവശ്യമാണ്.
യോബിന്റെ പുസ്തകത്തിൽ പറയാന് 4000 കൊല്ലം ഒരു ശാസ്ത്രം ഒരിടത്തും പുരോഗമിച്ചിട്ടില്ല. അവൻ തടുത്താൽ വെള്ളം വറ്റും, പിന്നെ അവൻ വിട്ടയച്ചാൽ എന്തോ വരും. ഒന്ന് കുഞ്ഞെ കുറച്ച് വായിച്ച ബാക്കി. അവൻ വിട്ടയച്ചാൽ പറ്റിപ്പോകുന്നു.
ഈ ദൈവം ഈ വെള്ളത്തെ വിട്ടയച്ച് ഓർഡർ കൊടുത്താൽ ഭൂമിയും കൊണ്ടങ്ങ് പോകും.
അപ്പം ബോംബ് അവിടെ നിൽക്കട്ടെ, മനുഷ്യനുണ്ടാക്കിയ ആയുധമല്ല അവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ.
നമുക്ക് ദൈവത്തിന്റെ കയ്യിലുള്ള അവനാരിയിൽ ആയുധങ്ങളും കഴിവും നോക്കാം. വിട്ടയച്ചാൽ ഇത് മുക്കും. അപ്പൊ സംഭവം ബുദ്ധിമുട്ടില്ലല്ലോ. അടുത്ത വാക്യങ്ങൾ എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് അങ്ങ് പറഞ്ഞോളാം. 26:19 വായിച്ച വേസ്കേ പ്രവചനം. ഞാൻ നിന്റെ മേൽ ആഴിയെ വിളിച്ചു വരുത്തി പെരുവെള്ളം കൊണ്ട് നിന്നെ മൂടുമ്പോഴും അപ്പോൾ അടുത്ത പരിപാടി വെള്ളം കയറി വന്ന് മൂടിയാൽ കുഴിയിലിറങ്ങുന്നവരോടുകൂടെ ആക്കുമ്പോഴും ഓർത്തോണം. ആഴിയെ ഉളവാക്കിയവൻ, ആഴിയെ വിളിക്കുന്നവൻ, ആഴിയെ വിളിച്ചതിന്റെ പ്രവൃത്തി ജയിക്കുവാൻ കഴിവുള്ളവൻ, ഉയരങ്ങളിൽ ഒരു ദൈവമുണ്ട്. ഇതിന്റെ സർവ നിയന്താവു ദൈവമാണ്. വിശ്വസിക്കാമോ? വിശ്വസിക്കുന്നു എങ്കിൽ ഈ കണ്ടതൊക്കെ ഇതിന്റെ വെളിച്ചത്തിൽ തന്നെ കാര്യങ്ങൾ വിലയിരുത്തണം. അത് സംഭവിക്കുന്നതും സംഭവിച്ചു നോക്കുക, നമ്മുടെ കണ്ണുകളിൽ അന്യപ്പെട്ടു പോയതല്ലോ. ഇനി നമ്മുടെ 24:7 യോശുവയുടെ പുസ്തകം ഒന്ന് വായിച്ചേ. യോശുവയുടെ പുസ്തകം 24:7 അത് സംഭവിച്ചു കഴിഞ്ഞ ഒരു ചരിത്ര തെളിവായിട്ടാണ് എടുക്കുന്നത് അവിടെ. ഒന്ന് വായിച്ചേ.
ദൈവദാസന്മാരെ, വാക്യം നിങ്ങൾ നേരത്തെ പറയുമ്പോൾ ഇത് കഴിവുള്ളവരുടെ സഹോദരന്മാർ ആരായാലും
യഹോവയോട് നിലവിളിച്ചപ്പോൾ അവൻ നിങ്ങൾക്കും ഇസ്രായേലിനും മധ്യ അന്ധകാരം വെച്ച് കടൽ അവരുടെ മേൽ വരുത്തി അവരെ മുക്കി.
കടൽ അവരുടെ മേൽ വന്നതല്ല, കടൽ അവരുടെ മേൽ വരുത്തി അവരെ മുക്കി. ദൈവത്തോട് മത്സരിച്ച മിസ്രൈംകാരുടെ തേരും തേരാളികളും അതേ ഉണങ്ങിയ നിലത്തൂടെ ഇസ്രയേലിനെ ഫോളോ ചെയ്തപ്പോൾ കടലിനെ വിളിച്ചു വരുത്തി മുക്കി കാര്യം തീർത്ത ദൈവത്തിന് ഒരു നിമിഷം മതിയായിരുന്നു. മനുഷ്യന്റെ 1000 കൊല്ലങ്ങളുടെ പ്രയത്നത്തെ ഒരു നിമിഷം കൊണ്ട് മുക്കുവാൻ ദൈവത്തിന് കഴിയും. സഹോദര, ആത്മാവിന്റെയും ശരീരത്തിന്റെയും ഭൂമിയുടെയും ഉടയവനെ ഭയപ്പെടുന്നതാണ് ഏറ്റവും നല്ലത്. റൈസലോ. അതുകൊണ്ട് യാദൃച്ഛിക സംഭവങ്ങളെയല്ല ഊന്നൽ കൊടുക്കേണ്ടത്. അതെ, 3500 വർഷത്തിനും ഇസ്രയേൽ മിസ്രൈമിൽ നിറങ്ങുമ്പോൾ അവരുടെ പട്ടാളം കൊണ്ടല്ല അവർ വിജയിച്ചത്, ദൈവത്തിന്റെ പ്രവൃത്തി കൊണ്ടാണ് ഇസ്രയേൽ രക്ഷപ്പെട്ടത്. ആ ദൈവം ഇന്നും നമ്മുടെ ദൈവമാണ്. നിന്റെ ശത്രുവിനെ നീക്കം ചെയ്ത് രക്ഷിച്ച ദൈവം നിന്നെ രക്ഷിപ്പാൻ മതിയായവനാണെന്ന് ഉറപ്പോടെ വിശ്വസിക്കുന്നുവെങ്കിൽ കടലോ ഓളമോ തിരമാലയോ നിനക്കെതിരെ വന്നാൽ അത് നിനക്ക് വെളിച്ചമുള്ള വഴിയാക്കി മാറ്റുവാൻ ദൈവം ശക്തനാണ്. എന്നാൽ ശത്രുവിന്റെ മേൽ അവൻ അതേ ആയുധമെടുത്ത് തിരിച്ചു തല്ലുന്നവനാണ്. അപ്പോൾ ഇതൊക്കെ സംഭവ്യമായ കാര്യവും ചിന്തിക്കാവുന്നതാണ്.
കടൽ ദൈവ ഭൂമിയെല്ലാം ദൈവ സൃഷ്ടിയാണ്. അതിനെ വിളിച്ചു വരുത്തിയാൽ ഏതും ചെയ്യുവാൻ ദൈവം കഴിവുള്ളവനാണ്. അതിനാൽ ഭൂമിയെയും മൂവാസികളെയും മറിച്ചു കളയുവാൻ കഴിവുള്ളവനാണ്. മിസ്രയീമിയ അതേ ശക്തിയെ ആ നിലയിൽ ചെയ്ത് നിലയ്ക്ക് നിർത്തിയവനാണ്. എങ്കിലൊരു കാര്യം ഓർക്ക്, സംഭവിച്ച ആ ദുരന്തമെന്ന് പറയുന്നത് ഭൂമിയുടെ ആഴങ്ങളിലെ കടലിനെ അത് വിളിച്ചു വരുത്തിയ റിസർവറായി നിൽക്കുന്നതായ ആ ഭാഗങ്ങളെ ഒന്ന് വിളിച്ചാൽ വരാൻ വകുപ്പുണ്ട്. ഈ ഭൂമിയുടെ ഭണ്ണാരഗ്രഹങ്ങൾ അഥവാ ആ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു, അവൻ ആഴിയെ ഭണ്ണാരഗ്രഹങ്ങളിൽ സംഗ്രഹിക്കുന്നു. വാക്ക് എന്നോ ഡെപ്ത് കാണും ഇതിനെ, അതാണ് ചിന്തിക്കേണ്ടത്. 34,000 അടി താഴ്ചയാണ് ഈ കടലിന്റെ അടിക്ക് ആഴിക്കുള്ള സ്ഥാനം. റിസർവർ ഈ തടാകം പോലെ ഈ വെള്ളം സ്റ്റോക്ക് ചെയ്തേക്ക്. അതിന്റെ മുകളിൽ 12 മൈൽ ഭൂമിയുമാണ്. ഹാ ദൈവത്തിന്റെ ജ്ഞാനം, ഹാ ദൈവത്തിന്റെ ശക്തി, അവന്റെ അത്ഭുതങ്ങൾ, അവന്റെ പ്രവൃത്തികൾ ആർക്കു ചെയ്യാം? ഈ തരത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ അവൻ വലിയവനാണ്. അതുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഭൂമിയെ 1.5 മൈൽ മൂടുവാൻ ഈ റിസർവറിൽ വെള്ളമുണ്ട്, അഥവാ ഈ തടാകങ്ങൾ ആഴികളിൽ വെള്ളം അതെ ഒതുക്കി നിർത്തിയിരിക്കുന്നു പറഞ്ഞാൽ അത് വെളിയിൽ വന്നാൽ അനുവദിച്ചാൽ ഇവിടെ എങ്ങും നിക്കപ്പുറതി ഉണ്ടാകുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഈ രാജ്യങ്ങളൊക്കെ കടൽ ലെവലിൽ കിടക്കുകയാണ്. വളരെ പ്രാർത്ഥിച്ചോണം, ഇവിടെ വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല, തന്നെ വരാൻ ഒരുങ്ങി നിൽക്കുന്ന 4 വശങ്ങളുമാണ്. അതുകൊണ്ട് നാ ഇവിടുത്തുകാരല്ലെന്ന് ശമ്പളമൊക്കെ വാങ്ങിച്ച് പെരിസുകാരയിലൊക്കെ കയറി കൊട്ടാരങ്ങളിലൊക്കെ പാർത്ത് എന്നും വരാനില്ലെന്നൊക്കെ അത് മനസ്സിൽ കാണുമ്പോൾ ഓർത്തോണേ, അപ്പുറത്തൊരുത്തനുണ്ട്, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരുണ്ട്, അവന്റെ പിടിയിൽ. അതെ, നാം നിന്നില്ലെങ്കിൽ പിടിവിട്ടാൽ രക്ഷപ്പെടാൻ മാർഗമില്ല. അതെ, ഇവിടെ ുമ്പോൾ ദൈവത്തെ ഭയപ്പെടുക. അത് നന്മകൾ ഉയരുമ്പോൾ ദൈവത്തെ ഭയപ്പെടുക. നിന്റെ ആരോഗ്യം ശരിപ്പെടുമ്പോൾ ദൈവത്തെ ഭയപ്പെടുക. നിന്റെ തലമുറ നന്നാകുമ്പോൾ ദൈവത്തെ ഭയപ്പെടുക. നല്ല വീട്ടിൽ പാർക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെടുക. പദവിയും ആരോഗ്യവും മഹത്വം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതെ, ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത് കൊടുക്കണം, അത് കുറയ്ക്കരുതെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. നിയന്ത്രിക്കുന്നവൻ ദൈവമാണെന്നുള്ള ദൈവഭയം സകലത്തിന്മേലും നമുക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് ഈ അന്ത്യകാലയളവിൽ സംഭവിക്കാൻ പോകുന്നു, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ, അതേ കടൽ ഇളകും. ഈ നിലയിലൊന്നുമല്ല, അത്യന്തം ഗുരുതരമായ അവസ്ഥയിലേക്ക് ഇവകൾ ലോകവ്യാപകമായി സംഭവിക്കും. വെറുമൊരു തുടക്കം മാത്രം, അതേ ഒരു സിഗ്നൽ മാത്രം കാട്ടിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് വാത്സല്യ സഹോദരങ്ങളെ, അതേ നാം ഭയപ്പെടേണ്ടത് ദൈവത്തെയാണെന്നുള്ളത് അതേ ഞാൻ എത്രയാ ർത്തിച്ച് പറഞ്ഞാലും അതിയെ പറ്റാകയില്ല. ദൈവഭയം, യഹോവാഭയം നിങ്ങളിൽ ഇരിക്കട്ടെ എന്ന് തിരുവചനത്തിൽ പറയുന്ന പോലെ എപ്പോഴും ദൈവഭയമുള്ളവരായി ഒരുക്കമുള്ളവരെ കാകളം. അതെ, വീട്ടിൽ വെച്ച് കേട്ടാലും, ജോലിസ്ഥലത്ത് വെച്ച് കേട്ടാലും, യോഗസ്ഥലത്ത് വെച്ച് കേട്ടാലും കൈവിടപ്പെടാനിടയാകാത്ത ആത്മീയ ഒരുക്കമുള്ള വിശുദ്ധ ജീവിതത്തിന് ഉടമകളായി ഇന്ന് രാത്രി വന്ന എല്ലാ ദൈവമക്കളും ആയിരിക്കണമെന്നാണ് എന്റെ പ്രാർത്ഥന. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ കടലിളകും, കരയിളക്കും, ആകാശമിളകും, ഈ ഭൂമി ഇളകി മറിയും. ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു? സകലജാതികളുടെയും മനോഹര വസ്തുവായ കർത്താവ് വരാനുള്ള വഴിയൊരുക്കങ്ങളാണ്. ഇപ്പൊ ലോകാവസാനമാണെന്ന് ആരും വിഭ്രാന്തി ഒന്നും കൂട്ടരുത്. അല്ല, ഇത് കഴിഞ്ഞാൽ ദൈവത്തിന് പ്രോഗ്രാമുണ്ട്. കർത്താവിന്റെ വരവെന്നുള്ളത് യേശുക്രിസ്തു പഠിപ്പിച്ച യുഗാന്ത്യ സംഭവങ്ങൾ മത്തായി 24, ലൂക്കോസ് 21, മർക്കോസ് 13 ഈ അധ്യായങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ യേശു പറഞ്ഞ വാക്ക്, ഇതൊക്കെ സംഭവിക്കേണ്ടത് തന്നെ. ഇത് സംഭവിക്കുമ്പോൾ നിങ്ങളറിയണം, നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു എന്നറിഞ്ഞ് നിങ്ങൾ തലകളെ നിവർത്തണം. യേശുക്രിസ്തു പറഞ്ഞതാണ്, ആകാശത്തിലെ ശക്തി ഇളകിപ്പോകുന്നത് കൊണ്ട് ഈ ഭൂമിക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. ആകയാൽ ആകാശശക്തി ഇളകി മറിയുന്നത് കൊണ്ട് അതേ ഭൂവാസികള് അതിനാൽ പേടിപ്പെട്ട് ജാതികൾ ഭയപ്പെട്ട് മികലായി തീരുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പെടുത്തു എന്നറിഞ്ഞ് നിങ്ങൾ തലയുയർത്തിക്കോളൂ. നിങ്ങളെ കുഴി മൂടാനല്ല, പിന്നെ നിങ്ങളെ മേപ്പെട്ട് പിടിക്കേണ്ടവരാണ്. ആകയാൽ വിശ്വാസിയുടെ അകവലിവ് കർത്താവിന്റെ വരവാണ്. ഏത് സംഭവം നടന്നാലും നമുക്കൊരു അകവലിയുണ്ട്, പ്രാണനാഥൻ അടുത്തു വരുന്നു വാതുക്കല എന്നുള്ളത്. നമുക്കിതൊന്നും നഷ്ടത്തിനല്ല, ഇതൊന്നും ഘട്ടത്തിനല്ല, ദുഃഖത്തിനല്ല, ആശ്വാസത്തിനാണ്. നമ്മുടെ വീടോട് നമ്മൾ അടുക്കുന്നു എന്ന പ്രത്യാശ എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ എന്റെ വീടോട്, സ്വർഗീയ നാട് എന്റെ വീടോട് അടുക്കുന്നു എന്ന് പ്രത്യാശയുള്ളവരുടെ കരമൊന്ന് ഉയർത്തി ദൈവത്തിന്റെ സ്തോത്രം ചെയ്തേ. അത് തന്നെ, നാം വീടോട് അടുക്കുന്നു എന്നത് നമുക്ക് വളരെ പ്രത്യേകമായി അത് ശ്രദ്ധയും പ്രാർത്ഥനയും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പവും അധർമ്മവും പ്രബലപ്പെടുകയും ശക്തി പ്രാപിക്കുകയും ചെയ്യുമോ? അവിടെയെല്ലാം ദൈവത്തിന്റെ നീക്കിപോക്കില്ലാത്ത ന്യായവിധി ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ലോകചരിത്രം കൂടെ ബൈബിൾ ചേർത്തൊന്ന് പഠിക്കണം. ഞാന്
അത്യാവശ്യമാണെന്ന് പറഞ്ഞാലും പറഞ്ഞു തരാനൊന്ന് വൃത്തിയുമില്ല. പാപം എവിടെ? മനുഷ്യന്റെ ജടീക ഉല്ലാസം എവിടെ? ദൈവത്തെ വിട്ടുപോകുന്ന എവിടെ? അത് ഇസ്രയേലെന്നല്ല, സ്വന്ത ജനമെന്നല്ല, ലോകജാതികൾ ഉൾപ്പെടെ എവിടെയും ദൈവത്തിന്റെ ന്യായവിധി അത് വിളിച്ചു വരുത്തുന്നത് മനുഷ്യന്റെ പാപവും അധർമ്മവുമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിവിടെ 10-25 കൊല്ലമൊക്കെയായി വന്നവരിവിടെ കാണും, നിങ്ങൾ ഇന്ന് ഈ അറബ് രാജ്യങ്ങളിലൊക്കെ വന്ന് ജോലി ചെയ്യുന്നവർ ഓർക്കണം, നിങ്ങൾ വന്ന കാലവും രാജ്യവും നിലയുമല്ല ഇന്നുള്ളത്. ഈ നമ്മുടെ വിശ്വാസ പ്രമാണത്തിന് വ്യത്യാസമുണ്ടെങ്കിലും ദൈവഭക്തിയും ജീവ നിലവാരങ്ങളിലും കുറച്ചുകൂടെ മാർഗരൂപമുള്ളവരായിരുന്നു. ഇപ്പൊ ഇതെല്ലാം അങ്ങ് മാറി ലോകത്തിലെ ഏത് അധർമ്മികൾക്കും ചേക്കേറാവുന്ന നിലയിലുള്ള രൂപങ്ങൾ, ഭാവങ്ങൾ ലോകരാജ്യങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞു. പത്രമൊക്കെ വായിച്ച് ന്യൂസൊക്കെ കണ്ടവരോട് ഞാൻ ചില കാര്യങ്ങൾ തൊട്ട് പറയും. ഈ ബെയ്റൂട്ട് എന്ന് പറയുന്ന ലെബനന്റെ തലസ്ഥാനം, ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള ആൾക്കാർ ലെബനില്ല. ഏറ്റവും സുന്ദരമായ എയർ കണ്ടീഷൻ കാലാവസ്ഥ തോറ്റുപോകുന്ന കാലാവസ്ഥയാണ് ലെബനനിലെ കാലാവസ്ഥ. ആ സ്ഥലങ്ങളൊക്കെ ഞാൻ സന്ദർശിച്ചിട്ട് താമസിച്ചിട്ടുണ്ടോണ്ട് ശരിയായിട്ട് നേരിട്ടറിയാവുന്ന കാര്യം. 70-കളിൽ അവിടുത്തെ ഭരണാധികാരി പറഞ്ഞു, ലോകത്തിന് എന്തോ വന്നാലും ഞങ്ങൾക്കൊന്നും വരാനില്ല. കാരണം ലോകത്തിലെ സുഖഭോഗികളൊക്കെ ചേക്ക കയറുന്ന വലിയ വലിയ പണക്കാര, കോടീശ്വരന്മാര്, സിനിമ സ്റ്റാർസ്, അതുപോലെയുള്ള വലിയ വലിയ വൻകിട പുള്ളികളൊക്കെ ചേക്ക് കയറുന്ന സ്ഥലമാണ് വിശ്രമത്തിന് ഇവരുടെ ഹോട്ടലുകൾ. പക്ഷേ ചുരുക്കി പറയാൻ നേരമുള്ളല്ലോ, അതിന്റെ അരമനകൾ കത്തിയ കത്തല് തലമുറകൾക്ക് പണിയാൻ കഴിയാത്ത വിനാശം വരുത്തിവെച്ച ആ വാക്കുകൾ തീരുന്നതിന് മുമ്പേ അടി ന്യായവിധി എവിടെ തുടങ്ങി. ലബാനോനിലും ബെയ്റൂട്ടിലും ഒക്കെ നടന്ന ഭയാനകമായ യുദ്ധത്തിന്റെ ഭീകരമായ അന്തരീക്ഷം കുറച്ച് ടിവിയിലെങ്കിലും കണ്ടവർ ഇതിനകത്ത് കാണും എന്ന് ഞാൻ കരുതുന്നു. പാപം എവിടെ പെരുകുമോ അവിടെ ദൈവത്തെ ന്യായവിധി നീക്കിപോക്കില്ലാത്തതാണ്. സോദോം ഗൊമോറയിലെ പാപത്തിന്റെ വേഴ്ച 4000 കൊല്ലത്തിനു മുമ്പ് ദൈവം തമ്പുരാൻ ഇരിക്കപ്പുറയില്ല. അത് വന്നപ്പോൾ തമ്പുരാൻ ഇറങ്ങി വന്ന് ചെക്ക് ചെയ്തേച്ച് അബ്രഹാമിനെ വിളിച്ചു പറഞ്ഞു, ഇനി നീക്കിപോക്കില്ല, കത്തിക്കല്ലാതെ ഒരു കൊമ്പും വെച്ചേക്കാനില്ലെന്ന് പറഞ്ഞു. ആ ദൈവമാ ഇന്നത്തെ ദൈവം. ദൈവം മാറിയിട്ടില്ല, മനുഷ്യനെ മാറിയിട്ടുള്ളൂ. ദൈവം മാറുകയില്ല, പക്ഷേ മനുഷ്യൻ മാറിയാൽ ദൈവം വിടുകയില്ല. അവൻ പോയി ഒളിക്കാൻ സ്ഥലമില്ല. അവിടെ ദൈവം ചെയ്തത് 400 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഏറിയ കത്തിച്ചു ചാരമാക്കി. ജോർദാനിലെ വെള്ളം ഇപ്പൊ അവിടെ ചെന്ന് അതിനകത്ത് വീഴുന്നുണ്ട്. അതുകൊണ്ടൊരു തടാകമായി കിടക്കുന്നു. അതാണ് ചാവുകടൽ. എന്ത്? പാപത്തിന്റെയും അധർമ്മത്തിന്റെയും വേഴ്ചമേലുള്ള ദൈവത്തിന്റെ ന്യായവിധി, അതെ ദൈവം കത്തിച്ചതാണ് ഇന്നത്തെ തലമുറയ്ക്ക് ദൃഷ്ടാന്തമാക്കി വെച്ച ന്യായവിധിയാണെന്ന് പത്രോസ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ പാർക്കുന്ന ഈ ദേശമൊക്കെ സ്ഥിതിഗതികളിൽ നിന്നൊക്കെ വളരെ മാറിയിട്ടുണ്ട്. മ്ലേച്ഛതകളും പാപങ്ങളും പെരുകി വരുമ്പോൾ നിങ്ങൾ ഭയപ്പെടണം. ദൈവത്തെ നിങ്ങൾ വളരെ അത്മാർത്ഥമായി വിളിക്കണം. 10 നീതിമാന്മാർ അതിനകത്തുണ്ടെങ്കിൽ ന്യായം വിധിക്കയില്ല. ദൈവം പറഞ്ഞതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ മാനിച്ച് ദൈവം നിർത്തിയിരിക്കുകയാണെന്ന് അറിയാതിരിക്കരുത്. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി അതെ ഉയരട്ടെ. കർത്താവിന്റെ വരവാസലമായി ആത്മാക്കൾ ഒരുകട്ടെ. അധർമ്മത്തിന്റെ മേലുള്ളവർ ന്യായവിധി ഭയാനക രംഗങ്ങൾ തന്നെ സൃഷ്ടിക്കും. അത് ലോക ചരിത്രം എടുത്ത് ഇഷ്ടം പോലെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. അത് തെളിയിക്കാൻ സാധിക്കും സമയത്തിന്റെ പരിമിതിയാണ്. അതുകൊണ്ട് അധികം ഭാഗങ്ങളിലോട്ട് കടക്കുവാൻ നിവൃത്തിയില്ല. അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചരിത്രത്തിലൂടെ അത് വ്യക്തമാക്കി പ്രവചനങ്ങളുടെ നിവൃത്തിയായിക്കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും വാക്കുകളെ തൊട്ട് പറഞ്ഞ് ഞാൻ വിടട്ടെ. സമയമായി. ലോകം ഇളകിമറിയുന്നു, കടലിളകിമറിയുന്നു, കരയിളകിമറിയുന്നു. ഒന്ന് നോക്ക്, സർവജാതികളും ഇളകിമറിയൂ എന്ന് പറഞ്ഞാൽ ഈ പ്രവചനത്തിന് എന്തെങ്കിലും ഒരു മാറ്റം പറയാൻ സാധിക്കുമോ? ഇളക്കമില്ലാത്ത രാജ്യമേതോ? ലോകത്തിൽ എവിടെയായി ഇളക്കമറിക്കൽ ഇല്ലാത്തത്? അതെ, സമാധാനമെന്ന് പറയുവാൻ എവിടെയുണ്ട്? ഏത് ചന്തയിൽ ചെന്നാലത് കിട്ടും? ഏത് രാജ്യങ്ങൾക്കുണ്ട് സുരക്ഷിതത്വം? ഒരിടത്തും സുരക്ഷിതമില്ല. അമേരിക്കയിലെ പ്രളയം മുങ്ങി ഒരു കൊച്ചുകാറ്റ് വന്നപ്പോൾ ലോകത്തിന്റെ കോടീശ്വര സമ്പന്നമായ 50% ലോകത്തിന്റെ സമ്പത്ത് കൈവശമുള്ള അമേരിക്ക സഹായം കൈനീട്ടി വാങ്ങിച്ചു. ഇതവാ ധനവാനെ താഴെ കൊണ്ടുവരുവാനും താഴെ കിടക്കുന്നവനെ മേളിൽ കയറ്റുവാനും ദൈവത്തിന് കഴിവുണ്ട്. എവിടെ പോയി നിന്റെ സാമ്പത്തിക ഭദ്രത? പ്രൈസലോ, ലോകത്തിന് മുഴുവൻ കൊടുക്കുവാനുള്ള നിന്റെ ഭണ്ണാരം എവിടെ പോയി? ദൈവത്തിന്റെ കരങ്ങൾ ചലിച്ചാൽ ഉള്ളവനെ ഇല്ലാത്തവനാക്കുവാനും ഇല്ലാത്തവൻ കരകയറുവാനും മതിയായ ഒരു ദൈവമുണ്ടെന്ന് പഠിച്ചില്ലെങ്കിൽ കഷ്ടം. ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെങ്കിലും ഇരുന്ന് നോർത്ത് അയ്യോ ഇങ്ങനൊക്കെ വരുന്നത് എന്താണെന്നൊന്നും ആലോചിച്ച് ദൈവത്തെ സ്തുതിക്കണം. നന്മകൾ ലഭിക്കുമ്പോൾ സഹോദര, അത് ദൈവദത്തമാണ്. അത് പിൻവലിപ്പാൻ കരിവുള്ള ഒരുവനുണ്ട്. അവൻ നിനക്ക് നിന്നെ ഏൽപ്പിച്ചത് ദൈവനീതി നിന്റെ ജീവിതത്തിൽ നടക്കുവാനാണെന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. നന്മകൾ എതിരല്ല, നന്മകൾ നല്ലതാണത്, നല്ല വഴിക്ക് ദൈവദത്തമായി ദൈവികമായി അത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഇന്നത്തെ നാളുകൾ എവിടെ കൂടെ ചിന്തിച്ചാലും ഏത് നിലയിൽ കൊണ്ടുപോയാലും അതിവ്യാപകമായ നിലയിലെ അന്ധചിത്രങ്ങൾ പൊട്ടിപ്പുറത്തുന്നത് ഒരു രാജ്യവും സ്വസ്ഥമല്ലാത്ത ഒരു നിലവാരം നമ്മുടെ രാജ്യം ഉൾപ്പെടെ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഇത് വർദ്ധിക്കുകയല്ലാതെ
പുറകോട്ടില്ല. ഭീകരന്മാരെ ഒതുക്കാനായി ഇപ്പൊ എല്ലാവരും കൂടെ കൂടുന്നത് ഭീകരന്മാരെ പിടിക്കണം. അത് അമേരിക്കയും ഇന്ത്യയും എല്ലാം കൂടെ ചേരുമ്പോഴും ഒറ്റ വാക്യം ഉള്ളി ഇപ്പോഴത്തെ കൂട്ടത്തിൽ ഭീകരന്മാർക്ക് എതിരായിട്ട് പറഞ്ഞു. ഞാന് നോക്കിയിട്ട് ഇവർ കൂടാൻ തുടങ്ങി, പിന്നെ ഭീകരന്മാർ കൂടിയതല്ലാതെ എങ്ങും കുറഞ്ഞൊരൊറ്റ കാര്യം നമ്മൾ വായിക്കുന്നില്ല, അറിയുന്നില്ല. ഭീകരം ഈ പറച്ചിലും ചെയ്തിയും കൊണ്ട് ഭീകരന്മാർ കൂടുകയല്ലാതെ നിങ്ങൾ എഴുതി വെച്ചോ, ഭീകരന്മാർ ഒന്നും കുറയത്തില്ല. ഇതുകൊണ്ട് ഉയിര് കൂട്ടി പ്ലെയിനെ കയറാൻ ഒക്കെയില്ല, ബസേ കയറാൻ ഒക്കെയില്ല. കണ്ടില്ലേ ഭീകരന്മാരെ ഒതുക്കി ഒതുക്കി ഒരിടത്ത് നിക്കപ്പുറതിയില്ല. ദൈവം ഒതുക്കെങ്കിലേ ഒതുങ്ങത്തുള്ളെന്നാ ഞാൻ പറഞ്ഞത്. ഇതിനെയൊക്കെ ഒതുക്കുവാൻ ദൈവത്തിനല്ലാതെ ഇവരുടെ ബുദ്ധിക്കും ഇവരുടെ ആയുധത്തിനും കഴിവില്ല. നമ്മുടെ ദൈവത്തിനു മാത്രമേ അതിനെ നീന്തിപ്പാൻ കഴിവുള്ളൂ. ഇവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരട്ടെ. അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങളും അതേ ശക്തികളും ജീവിക്കുന്നു ദൈവത്തെ കണ്ടെത്തിയാൽ. പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് ഒന്ന് മനസ്സിലാക്കുവാൻ ഇടയായെങ്കിൽ കൊള്ളായിരുന്നു, പക്ഷേ അതങ്ങനെ ആകുകയില്ലല്ലോ. എന്തുകൊണ്ട്? ഇതൊക്കെ സംഭവിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഇത് അതീവ ഗുരുതരാവസ്ഥയിലേക്കാണ് ഈ ലോകവും ജാതികളും കരയും കടലും അതേ എല്ലാം നീങ്ങുന്നതെന്ന് ഒന്നറിഞ്ഞാൽ മതി. നാളെ ഇതെങ്ങോട്ട് പോകും? ഇതെന്തായി തീരും? ഇതിന്റെ സ്ഥിതി എങ്ങനെ മുമ്പോട്ട് നീങ്ങുന്നത്? ഇത് കുറയുമെന്നാണോ വിചാരിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞൊരു സിഗ്നലേ ആയിട്ടുള്ളെന്ന്. അതിക്കുള്ളൊന്നും വന്നിട്ടില്ല. നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളുടെ രൂപരേഖകളും തെളിയിച്ചേരാൻ ഇവിടെ എങ്ങനെ സമയമിരിക്കുന്നു? അല്ലെങ്കിൽ ഈ പ്രവചനമൊന്നും അങ്ങനെ സ്തോത്രം പറഞ്ഞ അല്ലേലിയ പറഞ്ഞ ചാടിയ കാര്യം നടക്കുകയില്ല. വചനത്തെ വചനം കൊണ്ട് തെളിയിച്ചെങ്കിലും സംഭവങ്ങളെ കൊണ്ട് പറഞ്ഞതുകൊണ്ട് അതിനൊക്കെ സമയമുണ്ടേലേ പറ്റുകയുള്ളൂ. അല്ലാതെ നടക്കുകയില്ല. എങ്കിലും എനിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. എനിക്ക് തന്ന സമയത്തിനകത്ത് ഉള്ളത് പറഞ്ഞാൽ മതി, പിന്നെ എനിക്കിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ ചില പ്രവചന ഭാഗങ്ങളും എടുക്കാം. നാളത്തെ കാര്യങ്ങളിലൂടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമല്ലോ. നാളത്തെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നെങ്കിൽ ഇന്നലത്തേത് ശരിയായെന്ന് പറയണമല്ലോ. ഇന്നത്തെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നലെ നടന്ന ശോക സംഭവങ്ങൾ വേദപുസ്തക പ്രവചനങ്ങൾ അംഗീകരിച്ചതും പ്രകാരവുമാണെന്ന് ഒക്കെ തെളിയിച്ചു തന്നിട്ട് നാളെ കാര്യങ്ങളാണ് പറയേണ്ടത്. അങ്ങനെ സിസ്റ്റമാറ്റിക്കലായിട്ട് കാര്യങ്ങൾ തെളിയിച്ചു കൊടുക്കേണ്ടത്.
ഒരു കാര്യം പറയാം, നിങ്ങളുടെ ടിവിയിലും റേഡിയോയിലും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നിട്ടുള്ള ഒരു കാര്യം അധികം വർഷമാകാത്ത ഒരു സംഭവം പറയാം. 14 കൊല്ലമേ ഉള്ളൂ. ഈ നാളുകളിലൊക്കെ സംഭവിക്കുന്ന കാര്യം ഈ പ്രവചനത്തിലുണ്ട്. നമ്മൾ അതിനോട്ടൊന്നും കൂടുതൽ ശ്രദ്ധിക്കുകയല്ല. ഈ നവീന ഉപദേശവും അത് അനക്കക്കൂലിക്ക ചാട്ടവും ഒക്കെ വരുമ്പോൾ അതിനോടാണ് പറ്റുമാനം. അല്ല, നിങ്ങൾ വചനത്തിന്റെ ആഴങ്ങളിലാണ് നിൽക്കേണ്ടത്. ദൈവത്തിന്റെ സ്തോത്രം, ആരും നിങ്ങളെ കുലുക്കിയാൽ കുലുങ്ങത്തില്ല. വചനം ഉറച്ച പറയാം. വചനത്തിനകത്ത് നിന്ന് കാര്യങ്ങളെ ശ്രദ്ധിക്കുവാനുള്ള കഴിവാണ് വിശ്വാസിക്ക് വേണ്ടിയത്. ദൈവമക്കൾക്ക് അതാ വേണ്ടത്. വചനത്തിലാണ് കാര്യങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓട്ടത്തിലും ചാട്ടത്തിലുമല്ല. ദൈവമക്കളുടെ സന്തോഷവും ആത്മീയ ആനന്ദവും അതവർക്ക് ഒറ്റയ്ക്കിരുന്നാലും ലഭിക്കുന്നതാണ്. നാം മൂകതയിലല്ല, നാം എവിടെയായിരുന്നാലും ദൈവത്തിന് സ്തുതിയും ആനന്ദമുള്ള കൂടോട്ടമാണ്. അങ്ങനെ തന്നെയായിരിക്കട്ടെ, അത് അങ്ങനെയായിരിക്കുകയും. എന്നാൽ വചനത്തിന്റെ ശക്തി എന്ത്? ഞാൻ ഒന്ന് രണ്ട് വാക്യം വായിപ്പിക്കാൻ പോകും. പെട്ടെന്ന് നിങ്ങൾ വായിക്കാൻ ദയവ് ചെയ്ത് എല്ലാവരെയും സഹായിക്കുന്ന എന്നെ സഹായിക്കണമെന്നല്ല, നമ്മളെ മൊത്തത്തിൽ അങ്ങ് പറയുകയാണ്. വാക്യം വായിച്ച് പെട്ടെന്നൊന്ന് സഹായിക്കണം. ഇത് കാണാതൊക്കെ പറയാൻ എനിക്കറിയാം, പക്ഷെ അതൊക്കെയല്ല, തെളിയിച്ചു തരണമെന്ന നിയമം. ദൈവത്തിന്റെ നിയമം അതാണ് യിരമ്യാ 49 അധ്യായത്തിന്റെ 13-14 ഭാഗം ഒന്ന് എടുത്താൽ അതിന്റെ 4 വശത്തൊന്നും വേറെ പല വാക്യം വായിക്കാൻ കിടപ്പുണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ടൊന്നും ഇപ്പൊ കിടക്കുന്നില്ല. ഒന്ന് വായിച്ച വാക്യം 13-14 49 യിരമ്യാവ്.
ബോസ്രാ സ്തംഭനവും നിന്നെയും ശൂന്യവും ശാവുമായി ഭവിക്കും. അതിന്റെ എല്ലാ പട്ടണങ്ങളും നിത്യശൂന്യങ്ങളായി തീരുമെന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ഒരുമിച്ച് കൂടി അതിന്റെ നേരെ ചെല്ലുവിൻ, യുദ്ധത്തിനായി എഴുന്നേൽപ്പിൻ.
മതി, നിൽക്കട്ടെ. മനസ്സിലായവർക്ക് മനസ്സിലായി, എന്നാൽ എല്ലാവർക്കും എന്നെ മനസ്സിലായി. ആകെ കൂടെ ബസ്രാ സ്തംഭനമാകും, ശൂന്യമാകും, നിന്നയാകും. 4 വാക്ക അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്തംഭനം എന്ന് പറഞ്ഞാൽ ഉപരോധം, തുല്യമായ വാക്ക. നിന്ന, സ്തംഭനം, ശൂന്യം. ഇത് 26 നൂറ്റാണ്ട് മുമ്പ് എഴുതി വെച്ചതാ. യിരമ്യാവ് മരിച്ചിട്ട് 26 നൂറ്റാണ്ടായി. അപ്പൊ 26 നൂറ്റാണ്ടിന് മുമ്പ് എഴുതി വെച്ച വചനത്തിനകത്ത് ഈ ബസ്രയുടെ പേരെങ്ങനെ വന്നു? ബസ്ര ഇറാഖിലെ തുറമുഖ പട്ടണമാ. ആ തുറമുഖ പട്ടണത്തിന്റെ പേര് വിളിച്ച് ലോകത്തിൽ വേറൊരു ബസ്ര ഇല്ല. ആ ബസ്രയുടെ പേര് വിളിച്ച് പറഞ്ഞു ഇത് സ്തംഭനമാകുമെന്ന്. പറഞ്ഞാൽ വരത്തുമൊക്കെ സഹിതം ഉപരോധം ഇതിനുമേലുണ്ടാകും. അടുത്തത് ഇത് ശൂന്യമാകും. മനോരമ എഴുതി ചാര കൂമ്പാരമായെന്നോ അതിന്റെ എഴുതിയ വാക്ക്. പിന്നെ അതിനു മേൽ അത് പോരാഞ്ഞിട്ട് അത് കഴിഞ്ഞും പിന്നെയും. അപ്പോൾ ശൂന്യം, സ്തംഭനം, ശൂന്യം, നിന്ന, പരിഹാസ്യമാകെ തീരുന്ന ഈ പട്ടണത്തിന്റെ പേര് വിളിച്ച് പറഞ്ഞു. 26 നൂറ്റാണ്ടും പറഞ്ഞു. പ്രവാചകൻ മരിച്ചു, പക്ഷേ വചനം മരിച്ചില്ല. പ്രവചനത്തിന്റെ ശക്തി എത്ര വലുതാണെന്നൊന്ന് ഓർത്തു നോക്കി. എന്നാ പറഞ്ഞു? അടുത്ത് പറഞ്ഞ എന്തോ?
എന്താണ് അതിന് എല്ലാ പട്ടണങ്ങളും ഇറാഖിന്റെ മുഴുവൻ പട്ടണങ്ങളെ ഒരുമിച്ച് ചേർത്ത് പറയുകയാണ്, എല്ലാ പട്ടണങ്ങളും
നിത്യശൂന്യമായി
ഭവിക്കും.
വല്ലതും നടക്കുന്നോ? ഇന്നവിടെ എന്തോ നടക്കുന്നേ, നന്നാകുകയാണോ?
ലോകരാഷ്ട്രങ്ങൾ ഏറ്റവും കൂടുതൽ പെട്രോളും സമ്പന്നതയും അവകാശപ്പെടാവുന്ന ഇടത്ത് നടക്കുന്ന എന്താ? എന്റെ ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ മരുഭൂമി നിന്നെ അനുഗ്രഹിക്കും, എന്റെ ദൈവം നിന്നെ ശപിച്ചാൽ അത് പറദീസയിൽ നീ ശാപമായി മാറും. ദൈവത്തിന്റെ വാക്കിന് മാറ്റമില്ല. നീ പുസ്തകമൊക്കെ നോക്കി ഒന്ന് പഠിച്ചേര്. 251 വാക്യങ്ങൾ ഇറാഖിന്മേൽ അഥവാ ബാബിലോണിന്മേലുള്ള നിത്യശൂന്യതയുടെ സമ്പന്നാവസ്ഥ എത്ര ഭയങ്കരമാണെന്ന് ഒന്ന് വായിച്ചു നോക്ക്. വീട്ടിൽ 2 എന്നും ആരും വ്യാഖ്യാനിക്കാൻ വേണ്ട, ചരിത്രം പോലെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ മുമ്പോട്ട് നീങ്ങട്ടെ. അടുത്ത് പറഞ്ഞ എന്തോന്നറിയാമോ? നിങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ പോലുള്ള ശക്തി അവർക്കില്ല. എന്നാൽ നിങ്ങൾ ഒരുമിച്ച് കൂടി അങ്ങോട്ട് ചെന്നാൽ മതി. എന്തോ നിന്ന് പ്രാർത്ഥിക്കാനോ ആളാം പ്രതിവേലിക്കോ അവിടെ കയറ്റുകയില്ലല്ലോ. പിന്നെ എന്തെന്നാ? ഉപവാസ പ്രാർത്ഥനയ്ക്കാന്നോ അതോ പരസ്യവത്തിനാണോ? അല്ല, അതിനല്ല, അതിനുള്ളവരെ കയറ്റുകയില്ല. പിന്നെ എന്നെ ഒരുമിച്ച് കൂടി നിങ്ങൾ അതിന്റെ നേരെ എന്ന് യുദ്ധം ചെയ്യാനായിരിക്കുന്ന വാക്ക് വലിയ മാറ്റമുണ്ടോ? അപ്പോൾ ഒരുമിച്ച് കൂടി ഈ റഷ്യയും അമേരിക്കയും ബ്രിട്ടനും എല്ലാം കൂടെ ഒരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് കാര്യങ്ങൾ ഏകീകരിച്ചൊരു യുദ്ധം നടത്തുവാൻ നമ്മുടെ കാലത്തിടയായത് ദൈവം എഴുതി വെച്ചാൽ മാറുകയില്ലെന്നുള്ള വചനത്തിന്റെ നിവൃത്തിയാണ്. അത് എഴുതി എല്ലാ ശത്രുക്കളെയും കൂടെ മിത്രങ്ങളാക്കി ഒരുമിച്ചിരുത്തി ആ കാര്യങ്ങൾ തീരുമാനിച്ചു. അടുത്ത വാക്ക് എന്താ? എന്നിങ്ങനെ വിളിച്ചു പറവാൻ, ഈ യുദ്ധം അനൗൺസ് ചെയ്യുന്നതിന് എന്നിങ്ങനെ വിളിച്ചു പറയുവാൻ. ആ വാചകം അതുപോലെ ഒന്ന് വായിച്ചേരെ കുഞ്ഞു, താരത്തെ വാക്യം.
എന്നിങ്ങനെ വിളിച്ചു പറവാൻ
ഒരു ദൂതനെ
ജാതികളുടെ അടുക്കലേക്ക്
അയച്ചിരിക്കുന്നു
എന്നൊരു
വർത്തമാനം
ഞാൻ യഹോവയിൽ നിന്ന് കേട്ടു.
UNO ഇന്ന വന്നത്, 160 ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ചുകൂടി അവരുടെ പ്രതിനിധിയെ യുദ്ധം അനൗൺസ് ചെയ്യുവാൻ യുദ്ധമേഖലയിലേക്ക് അയക്കുന്ന ദൂതന്റെ കാര്യമാണ്, ഗബ്രിയേലിന്റെ മിഖായേലിന്റെ കാര്യമല്ല. അതുകൊണ്ട് രാഷ്ട്രങ്ങളുടെ തലവന്മാരായി രാഷ്ട്രങ്ങളുടെ പ്രതിനിധിയായി ഒരുവനെ ഈ യുദ്ധം അനൗൺസ് ചെയ്യുവാൻ ജാതികളുടെ മേഖലയിലേക്ക് അയക്കുമെന്ന് എഴുതി വെച്ചവതിന് കാണുവാൻ ഭാഗ്യം ലഭിച്ചവർ നമ്മളാണ്. വേദപുസ്തകത്തിലെ ഒരു വാക്ക് മരിക്കുന്നില്ല, എഴുതിയവർ മരിക്കുന്നു, വചനം ജീവിക്കുന്നു.
അത് 1991-92 വർഷങ്ങളിൽ നടന്ന സംഭവമല്ലേ നിങ്ങൾ കണ്ട കാര്യങ്ങൾ? ആ ശരി, ഞാൻ പോട്ടെ, അടുത്ത കാര്യങ്ങൾ ഒന്ന് വായിച്ചോട്ടെ. വളരെ തിടുക്കത്തിലായിരിക്കുന്നത്. 21-22 വാക്യങ്ങൾ അതേ സെയിം ചാപ്റ്ററിൽ നിന്ന് വായിച്ചേ, വേഗം വായിച്ചു വിട്ടെ.
അവരുടെ വീഴ്ചയുടെ മുഴക്കത്തിങ്കൽ,
അതിന്റെ വീഴ്ചയുടെ മുഴക്കത്തിൽ
ഭൂമി നടുങ്ങുന്നു.
ഒരു നിലവിളി
അതിന്റെ ഒച്ച
ചെങ്കടൽ വരെ കേൾക്കുന്നു. അടുത്തത്,
അവൻ കഴുകനെ പോലെ
പൊങ്ങി
പറന്നു വന്ന്
ബൊസ്രയുടെ മേൽ
ഇറകുവിടർക്കും.
അന്നാളിൽ ഏദോമിലെ വീരന്മാരുടെ ഹൃദയം ഇറാഖിനെയാണ് ഏദോം കാണിക്കുന്നത്.
വീരന്മാരുടെ
ഹൃദയം
നോവ് കിട്ടിയ
സ്ത്രീയെ പോലെ വേദനപ്പെടും.
എന്നെ എഴുതിയേക്കുന്ന എങ്ങനെ യുദ്ധം? കാലാൽപ്പടയുടെ കാലത്ത് അമ്പും വില്ലും കുന്തവും എടുത്ത് പെരുമാറുന്ന കാലത്ത് 26 എഴുതിയിരിക്കുന്നു. അവർ കഴുകനെ പോലെ പൊങ്ങി പറന്ന് വന്ന് ബസ്രായുടെ മേൽ ചിറകുവിടർത്തതിനെ തകർക്കുമ്പോൾ ഭൂമി കുലുങ്ങും, ആകാശം നടുങ്ങും. നടന്നെങ്കിൽ വരവ് വെച്ചാൽ മതി, ഒരു സ്തോത്രം ചെയ്യാമോ? നമ്മുടെ ദിവസങ്ങളിൽ നടന്ന ഈ സംഭവം അമേരിക്ക, ഇവിടെ കഴുകൻ എന്ന് പറഞ്ഞ ഈഗിളാണല്ലോ, അമേരിക്കയുടെ ഈഗിൾ പട, ആ വിമാന വ്യൂഹം തന്നെ പേര് തെറ്റാതെ പറന്നു വന്ന് ഉയർന്നു പൊങ്ങി ബസ്രായുടെ മേൽ നിന്ന് ചിറക് വിടർത്തി അതിനെ തകർക്കുമ്പോൾ അതിന്റെ ഒച്ച ചെങ്കടൽ വരെ കേൾക്കും. ഇറാൻ കൊട്ടാരം വരെ കിടുങ്ങിപ്പോയെന്നാണ് എഴുതിയിരിക്കുന്നത്. അതുമാത്രമല്ല, ആ സംഭവം നടക്കുന്ന ആ വിധം കൂടെ ആധുനിക ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന പ്രസ്താവനയാണ്. ഇങ്ങനെ നടക്കുമെന്ന് വേദോസം തെറ്റിപ്പോയോ? ഇത് വിശ്വസിക്കുന്നതിൽ അഭിമാനം കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യ സഹോദര. ലോകത്തിലെ ശാസ്ത്രങ്ങൾ പോലും പഴഞ്ഞംകോട്ടയിൽ അത് തരംതാണ് പോയപ്പോൾ എന്റെ ദൈവത്തിന്റെ വചനോ അത് എത്ര വിജയമായി അതിന്റെ കൊടി ഉയർത്തി നിൽക്കുന്നതുകൊണ്ട് ഇത് കൈയെടുക്കുവാൻ ഭാഗ്യം ലഭിച്ചത് മഹാഭാഗ്യവാനാർ ദൈവത്തെ ചോദിച്ച് ഒത്തമൊന്നും പറ്റിയില്ല. ബൈബിൾ അങ്ങോട്ട് തെളിയിക്കാൻ തുടങ്ങിയാൽ ഇന്നത്തെ ശാസ്ത്രവും അത് പരാജയപ്പെട്ട ശാസ്ത്രീയ പരാജയവും ബൈബിളിന്റെ വിജയവും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ദൈവത്തെ അവിശ്വസിക്കാൻ പറ്റുകയില്ല. അത് പഠിച്ചേ പറ്റത്തുള്ളൂ.
ഈ ഒരു കാര്യം തന്നെ നടന്ന ഇറാഖിൽ നടന്ന സംഭവത്തെ അല്ലേ ഞാൻ അത് വള്ളിപ്പുള്ളി തെറ്റാതെ അങ്ങോട്ട് എടുത്തത്. ഇനി അടുത്തൊരു വാചകം കൂടെ അതിനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ. യെശയ്യാ 34 അധ്യായത്തിന്റെ അതേ 6 വാക്യത്തിന്റെ പകുതിക്ക് ശേഷം ദയവായി ആ വേദഭാവം ഒന്ന് എടുത്താട്ടെ, അത്യാവശ്യമുള്ളത് വായിപ്പിക്കൂ. 34 അധ്യായം യെശയ്യാവിന്റെ പുസ്തകം 6 വാക്യത്തിന്റെ പകുതിക്ക് ശേഷം യഹോവയ്ക്ക് ബൊസ്രയിൽ
ഏദോം
ദേശത്ത്
ഒരു മഹാസംഹാരം
ഇറാഖിനെ ടോട്ടലി പറഞ്ഞിട്ടും ബൊസ്രയെ പ്രത്യേകം പറഞ്ഞിട്ടും പറയുന്നു യഹോവയ്ക്ക് ബൊസ്രയിൽ ഒരു യാഗവും ഒരു സംഹാരവും എഴുതി വെച്ചിട്ടുണ്ട്, അത് നടന്നു. അടുത്ത വാക്ക് 8 വാക്യം ഒന്ന് വായിച്ചു കുഞ്ഞ്. 8 വാക്യം,
അത് യഹോവ പ്രതികാരം,
അത് യഹോവ പ്രതികാരം നടത്തുന്ന
ദിവസവും
ദിവസം
സിയോന്റെ
വ്യവഹാരത്തിൽ
പ്രതിഫലം
കൊടുക്കുന്നു. അത് ഞാനിപ്പോ ഇവിടെ വിശദീകരിക്കുന്നില്ല. സിയോന്റെ അതിനെ പ്രതികാരം കൊടുക്കുന്ന ദിവസം. അടുത്ത വാക്ക്
സംവത്സരവുമാകുന്നു
ആകുന്നു. പിന്നെ
അവിടുത്തെ തോടുകൾ കീഴായി
ഈ യുദ്ധാനന്തര ഭൂമിയിലെ അക്കാലത്തെ പ്രവചനം എഴുതിയപ്പോൾ രക്തപ്പുഴേ ഉണ്ടാകത്തുള്ളൂ എന്നാൽ ഇവിടെ എഴുതി വെച്ചത് അങ്ങനല്ല. ഈ യുദ്ധാനന്തര ഭൂമി കത്തിച്ചാരമാകും. അവിടുത്തെ തോടുകൾ എന്ത് ചെയ്യും?
കീഴായും
കീഴിലെ ചാറായിട്ട് പോകുമെന്ന് ഈ യുദ്ധാനന്തരം. അടുത്ത വാക്ക് വായിച്ച്
മണ്ണ് ഗന്ധക
ഗന്ധക വർണ്ണമാകും, പുല്ല് കിളിക്കത്തില്ല. അടുത്ത വാക്ക്
നിലം കത്തുന്ന
കത്തുന്ന കീഴായി മാറും. കത്തിയോന്നലും വീണ സ്ഫോടന വസ്തുക്കളാൽ 100 വരെ ഗർത്തമുണ്ടാക്കി മണ്ണ് കത്തിക്കേറി. മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾ കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് അത് ഇന്നത്തെ സംഭവങ്ങൾ. അതുകൊണ്ട് വേദസ്ഥം വിശ്വസിക്കാമോ, 27 മുമ്പ് എഴുതി വെച്ച യെശയ്യാവിന് പാളിച്ച പറ്റിയില്ല. യെശയ്യാവ് മരിച്ചിട്ട് 27 പ്രവചനം നമ്മുടെ കണ്ണിലാണ് കണ്ടത് എങ്കിൽ ദൈവവചനം വിശ്വസിക്കാൻ പറ്റുമോ? പ്രൈസലോ. ഇന്നത്തെ സ്ഥിതിയിൽ പ്രവചനം പഠിച്ചാലും ഇന്നലത്തെ സ്ഥിതിയിൽ പ്രവചനം പഠിച്ചാലും ആകാശഭൂമികൾ മാറിപ്പോകും. ഈ വചനത്തിൽ ഒരു വള്ളിയോ ഒരു പുള്ളിയോ മാറ്റുകയില്ലെന്ന് എന്റെ കർത്താവ് അവകാശപ്പെട്ടത് സത്യം സത്യമാണ്. അടുത്ത വാചകം കൂടെ വായിച്ച ഞാൻ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പോവാ. വായിച്ചോ.
രാവും പകലും,
രാവും പകലും
അത് കെടുകയിൽ
തീ കെടുകയില്ല.
അതിന്റെ പുക
സദാകാലവും 780 കിണറുകള് കത്തി അതെ ആളിക്കത്തിയിട്ട് നാളികൾ ശ്രമിച്ചിട്ടാണ് സഖ്യരാഷ്ട്രങ്ങൾ പ്രത്യേകം ഇറാഖും അമേരിക്ക അല്ല ബ്രിട്ടനും അമേരിക്കയും കൂടെ അത് കെടുത്തുവാൻ ഏറിയ സമയമെടുത്തു. സൂര്യചന്ദ്രന്റെ നട്ട് വെളിച്ചം ഇങ്ങോട്ട് വരാൻ വയ്യാത്ത ഇരുളടഞ്ഞ പുകപടലങ്ങളായി മാറി. ഇത് ദൂരത്തേക്ക് നോക്കണ്ട, എന്റെ ഇന്ത്യന്റെ കൺമുൻപിൽ പ്രവചനം എഴുതി വെച്ച് നിവർത്തിച്ച വചനങ്ങളാകയാൽ ഈ പുസ്തകത്തിലെ ഒരു വാക്യവും വെറുതെ പോകത്തില്ല. ഇത് കാണേണ്ടി വരും ലോകം. പ്രൈസ്തലോ. ആ സമയം പോരാ എന്നുള്ളത് കൊണ്ട് ഞാൻ വളരെ വിഴുങ്ങി വിഴുങ്ങി ഒതുക്കി ഒതുക്കി ടെലഗ്രാം പോലെ പറഞ്ഞു വിടുക. ഇതൊക്കെ സത്യമാണോ? വീട്ടിൽ ചെന്ന് വീണ്ടും ഒന്നുകൂടെ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ വിവരം പറയാം. എഴുതി സകലവും വെച്ചിട്ടുണ്ട്. യോഗയുടെ വസ്തു അന്വേഷിച്ച് വായിച്ചാൽ മതി, മുഴുവൻ കാര്യങ്ങളും ചിന്തിക്കുവാൻ ഭൂതവർത്തമാന ഭാവികാലത്തിന് കഴിയും. ഇനി ഇത് കഴിഞ്ഞ് മുമ്പോട്ട് പോയാൽ പ്രസംഗം തീർന്നിട്ടല്ല 10 ഞാനിവിടെ ഇരിക്കും. നിങ്ങളാരും പേടിക്കണ്ട, ഞാൻ എന്റെ സമയം അതുപോലെ ക്രമീകരിച്ചോളാം. നാളെ എന്നാ നടക്കാൻ പോന്നേ? 2 വാക്കൂടെ ദൈവം ഈ ദിവസങ്ങളിൽ എന്നൊക്കെ ദൂതാചരുന്നറിയത്തില്ല. ഇന്നിത് ഒരു മുഖവരിയായിട്ട് തന്നിരിക്കുന്ന നാളെയും മറ്റന്നാളും 2 ദിവസമുണ്ട്. പ്രത്യേകം പ്രാർത്ഥിച്ചോളൂ. കർത്താവ് തരുന്നല്ല, അതൊന്നും സംസാരിക്കില്ല. ആ ഇനി ഇതേതായാലും ബാക്കി അങ്ങോട്ട് നടക്കട്ടെ. വെളിപ്പാട് പുസ്തകം ഒന്ന് എടുത്താട്ടെ. നാളത്തേക്ക് 2 വാക്കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. വെളിപ്പാട് പുസ്തകം ഒന്ന് എടുത്തേ. വെളിപ്പാട് പുസ്തകം 16 അധ്യായത്തിലെ 17 മുതലുള്ള വാക്യം പെട്ടെന്ന് ഒരാളങ്ങ് വായിച്ചാട്ടെ. വായിച്ചിട്ടേ ഞാൻ സംസാരിക്കുന്നുള്ളൂ.
ഏഴാമത്തവൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു
ഒഴിച്ചു.
അപ്പോൾ സംഭവിച്ചു തീർന്നു വന്ന് ഒരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യരുണ്ടായത് മുതൽ അതുപോലെ അത്ര വലുതായൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. മഹാനഗരം 3 പിരിഞ്ഞു. ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. ദൈവകോപത്തിന്റെ ക്രോധമത്യമുള്ള പാത്രം മഹാബാബിലോന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. സകല ദ്വീപും ഓടിപ്പോയി. മലകൾ കാണാനില്ലാതെയായി. താലന്തോളം ഖനമുള്ള കല്ലായി. വലിയ കന്മഴ ആകാശത്തു നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു.
ദൈവമക്കളെ, ഇത് നാളെ നടക്കാൻ പോകുന്ന കാര്യം പറഞ്ഞാൽ ഈ യോഗത്തിന്റെ നാളെയല്ല, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം. പിന്നെ ഒരു കാര്യം ആശാവഹമായി പറയാം. വെളിപ്പാട് 4:1 സഭ സ്വർഗത്തിലെത്തും. ഇത് ദൈവമക്കൾ എടുക്കപ്പെട്ട് കഴിയുന്ന ഭൂമിക്ക് നടക്കാൻ പോകുന്ന സംഭവം. അതുകൊണ്ട് നമുക്കൊരു പ്രത്യാശയ്ക്ക് വകയുണ്ട്. സിഗ്നൽ കാണിച്ച് നിർത്തിയിരിക്കുകയാണ്. എല്ലാവരും ഓർത്തോണം വീണ്ടെടുപ്പെടുത്തിരിക്കുകയാണ്. ആ ഓർമ്മ ലഭിക്കും. ദൈവമക്കൾ ശുദ്ധീകരിക്കപ്പെടുക, ഒരുക്കപ്പെടുക, എടുക്കപ്പെടുക. അത് കഴിഞ്ഞാലുള്ള ഭൂമിയുടെ കാര്യം അതേവ ഗുരുതരമാണ്. ആകാശമായാലും ഭൂമിയായാലും ദ്വീപായാലും മഴയായാലും കരയായാലും കടലായാലും ഒരു സ്വസ്ഥതയുമില്ലാത്തൊരു കാലം. നിങ്ങൾ ഈ വാക്യം ശ്രദ്ധിച്ചോ? എനിക്ക് ചൊവ്വേ നേരെ ഒന്ന് വായിപ്പിച്ചു തരാൻ പോലും നേരമില്ലല്ലോ. വായിച്ചതൊക്കെ നന്നായിട്ടാ ഒന്നുകൂടെ ഒന്ന് എടുത്തു പറയേണ്ടതൊക്കെയുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞത് വലിയ ഭൂകമ്പം എന്നൊരു വാക്ക് അവിടെ ഉണ്ട്. വലിയ ഭൂകമ്പം എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറഞ്ഞ വാക്കറിയാമോ? മനുഷ്യ ജീവിതം തുടങ്ങിയത് മുതൽ കഴിഞ്ഞ സഹസ്രങ്ങളടക്കം ഈ ഭൂമിയിൽ സംഭവിച്ചിട്ടുള്ള സകല ഭൂകമ്പങ്ങളെക്കാളും വലിയ ഭൂകമ്പമാണ് ഉണ്ടായത്. ഇതുവരെ സംഭവിച്ച ഭൂകമ്പങ്ങൾ ആയിരക്കണക്കിന്. രണ്ട് തട്ടുള്ളത് രാശനി ഒരു തട്ടി വെക്കുക, ഈ വരാൻ പോകുന്ന ഭൂകമ്പം മറ്റേ തട്ടി വെക്കുക. ഇതുവരെ സംഭവിച്ച സർവ്വ ഭൂകമ്പങ്ങളെക്കാളും വരാനുള്ള ഭൂകമ്പമാണ് വൻപൻ. അതോടെ വായിച്ച തന്നെ അറിയാമല്ലോ ഉണ്ടായിട്ടില്ല. പിന്നെ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാ? അതാ ഭൂമി മൂന്നംശമായി പൊട്ടിപ്പിരിയുന്ന ഒരു പ്രതിഭാസം. അപ്പൊ ഭൂമി ചൊവ്വെ കീറുന്നത് അവിടെ കടലും കരയും കൂടി ഇളകി കീറി മറിഞ്ഞു പോകുന്ന ഭയാനകമായ ഒരു സംഭവം ഇവിടെ നടക്കും ഈ ഭൂകമ്പത്താൽ എന്നായിരിക്കുന്നത്. തൽഫലമായ എന്തോ ജാതികളുടെ പട്ടണങ്ങൾ തകർന്നു വീണെന്നായിരിക്കുന്നത്. ഞാന് ഗുജറാത്തില് ഭൂകമ്പം നടക്കുന്നതിന് 45 ദിവസം മുമ്പ് അഹമ്മദാബാദ് മുതൽ കച്ച് അതുപോലെ ആ പ്രദേശങ്ങളിലെ പട്ടണങ്ങളൊക്കെ പോയി മീറ്റിംഗ് നടത്തിച്ച് തിരിച്ചു 45 ദിവസം കഴിഞ്ഞു. അപ്പൊ അന്ന് അമ്പരചുമ്മികളായ മണിമാളികകൾ 5, 8, 10 നിലയുള്ള കെട്ടിടങ്ങളൊക്കെ നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടെ. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ വർഷം അവിടെ ചെന്നപ്പോഴേ അതൊന്നുമില്ല, അങ്ങനെ ഒരു കെട്ടിടങ്ങാണ് ഉണ്ടായിരുന്നതായിട്ടൊരു തോന്നലും വരുമില്ല. എന്താ പറ്റിയെന്നറിയാമോ? ഭൂമി തന്നെ സ്ഥലം മാറിക്കൊടുത്തി താഴോട്ടങ്ങ് പോയി. അപ്പൊ ഇതൊക്കെ സംഭവിക്കാവുന്നതാണെന്ന് നമുക്ക് തന്നെ സിഗ്നൽ വന്നില്ലേ നമ്മുടെ രാജ്യത്ത് തന്നെ? അപ്പോൾ എന്റെ പ്രിയമുള്ളവര്, നമ്മൾ ഈ വലിയ കൊമ്പൻ വൻപൻ പട്ടണങ്ങളൊക്കെ കാണുമ്പോൾ തമ്പുരാൻ ആജ്ഞ കൊടുക്കുമ്പോൾ ഇത് അധോഭാഗങ്ങളിൽ വിശ്രമിക്കാൻ പോകും. ഇതൊന്നും ഈ കാണുന്ന കെട്ടിപ്പൊക്കൊന്നും നിൽക്കുന്നതല്ലെന്ന് മനസ്സിലാക്കാൻ പാഠങ്ങൾ പലത് കഴിഞ്ഞു. ഇല്ല, ഇനിയും വരുന്ന പാഠങ്ങൾ അതീവ ഗുരുതരമായ ഭയങ്കരനാണ്. അത് ഭൂമിയിലെ പട്ടണങ്ങൾ, ജാതികളുടെ പട്ടണങ്ങൾ സഭയുടെ ഇല്ലല്ലോ, ജാതികളുടെ പട്ടണങ്ങൾ ഇടിഞ്ഞു വീണു. അടുത്ത് പറഞ്ഞിരിക്കുന്ന വാക്ക്, എല്ലാ മലകൾ അപ്രത്യക്ഷമായി, ദ്വീപുകൾ അപ്രത്യക്ഷമായി. അടുത്തത് മഴയാണെങ്കിൽ വെള്ളമല്ല കല്ലാണ്. കൊള്ളാമോ കാലം? ഭാവിയുടെ കാലം കൊള്ളാമോ? ഈ ഭൂമി നമ്പാൻ കൊള്ളാമോ? ആശ്രയിക്കാൻ കൊള്ളാമോ? ഇവിടെ നല്ല വീടും കൊട്ടാരവും ഒക്കെ വെച്ച് വാർക്കുമ്പോൾ ഓർത്തോണേ ഇട്ടേ ചോടേണ്ട കാലം ദൂരത്തല്ലെന്ന്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ പോകാൻ ഒരിക്കോ വീടുള്ളതൊന്നും കുറ്റമല്ല. എന്നാൽ നമ്മുടെ വീട്ടിൽ പോകുന്നതിന് തടസ്സമായ വീടരുത്. ഈ സമ്പത്തൊന്നും നിന്റെ മനസ്സിൽ കയറല്ല. ഇത് ശാശ്വതമല്ല, ഇതൊക്കെ പോക്കാണെന്ന് വ്യക്തമായ വചനങ്ങൾ. അത് വിശദീകരിച്ചു തരുവാൻ അവസരമില്ല നിങ്ങൾക്ക്. ആ വാക്യങ്ങളിൽ ഇതൊക്കെ സംഭവിക്കുന്നത് നാളെയുടെ നാളുകളിലെ സംഭവമാണ്. അപ്പോൾ ഇളക്കും ആകാശവും ഭൂമിയും കരയും കടലും ജാതികളും മൂത്ത ഇളകി മറിയുന്ന നാളുകൾ, അത് ചെറിയ ഈറ്റുനോവിന്റെ ആരംഭം. അത് ഭയാനകതയിലേക്ക് നീങ്ങുന്നതാണ്. ഇവിടെ ഒരു സ്വസ്ഥതയും ഉണ്ടാകുമെന്ന് ആരും വിചാരിക്കണം. അങ്ങനൊന്നും ഇനി ലോകത്തിലില്ല. അത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഇനി നമ്മുടെ വീട്ടിൽ ചെന്നുള്ള സ്വസ്ഥത ആഗ്രഹിച്ചാൽ മതി. ആകയാൽ ഒരുക്കപ്പെട്ട വീട്ടിൽ, ഒരുക്കപ്പെട്ട നാട്ടിൽ എടുക്കപ്പെടുന്ന ദൈവമക്കൾ അതേ നിത്യസ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ സമയമെടുത്തോ. ആകയാൽ സകല ജാതികളുടെയും മനോഹരവസ്ഥ കർത്താവ് വരുന്നു. തന്റെ ജനത്തിന് ആശ്വാസം അതാണ്, അവന്റെ വരവാണ് ആശ്വാസം. അതുകൊണ്ട് സംഭവഗതികൾ അതീവ ഗുരുതരമാണെന്ന് മനസ്സിലാക്കേണ്ടതാണ് ആവശ്യം. ഒരു വാക്യം വായിച്ച് ഞാനോട് വെക്കുക ഇപ്പോഴേ. ഇനി അടുത്തത് വായിച്ചിട്ട് ഞാൻ അങ്ങ് പത്താമെന്ന് നോക്കൂ. നിങ്ങൾക്ക് നാളെ ജോലിക്കൊക്കെ പോകേണ്ടി വരും. ഞാൻ അതിനെ നിങ്ങളെ എഴുതി ബുദ്ധിമുട്ട്. നിങ്ങൾ ഇരിക്കുമെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ നിർത്തുക തന്നെ ചെയ്യാം. വെളിപ്പാട് 6:12 മുതൽ ഒന്ന് വായിച്ചു വിട്ടാണ്, വായിച്ചു വിടാനേ വെക്കുള്ളൂ. അതുകൊണ്ട് സമയമാകും എന്റെ കണക്കനുസരിച്ചുള്ള വായിച്ചാൽ. ഒന്ന് വായിച്ചൊരു വാക്യം ഏതായാലും പെട്ടെന്നൊന്ന് വായിച്ച് വെളിപ്പാട് 6:12 മുതൽ.
വലിയൊരു ഭൂകമ്പം ഉണ്ടായി.
നോക്കിയാ പിന്നെയും വരുന്നത് വലിയത്. അടുത്തത്
സൂര്യൻ കരിമ്പടം പോലെ കറുത്തു.
സൂര്യൻ കരിമ്പടം പോലെ കറുത്തു.
ചന്ദ്രൻ മുഴുവനും,
ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി മാറി.
അതിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട്,
അതിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് ഉലഞ്ഞ് കായ്കൾ വീഴുന്നത് പോലെ ആകാശത്തും പെരുമഴ പോലെ വീണു. ഉൽക്കകൾ പൊട്ടിച്ചിതറുന്ന കാര്യമാണ്, ഉൽക്കകൾ മഴ പോലെ പെയ്യും. അടുത്ത വാക്ക്
പുസ്തക ചുരുൾ ചുരുട്ടും പോലെ,
പുസ്തക ചുരുൾ ചുരുട്ടും പോലെ
ആകാശം
മാറിപ്പോയി. അടുത്തത്
എല്ലാ മലയും ദ്വീപും,
എല്ലാ ദ്വീപും എല്ലാ സ്വസ്ഥാനത്തും
ഇളകിപ്പോയി.
ഒന്നില്ല, താഴോട്ട് വായിച്ചേ. പിന്നെ
ഭൂമിയിലെ രാജാക്കന്മാർ,
ഭൂമിയിലെ രാജാക്കന്മാരും
മഹത്തുക്കളും
സഹസ്രാധിപന്മാരും
ധനവാന്മാരും
ബലവാന്മാരും
സകലദാസനും
സകലസ്വതന്ത്രനും
ഗുഹകളിലും
മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട്
മലകളോടും പാറകളോടും
ഞങ്ങളുടെ മേൽ വീഴുവീൻ.
സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുഖം കാണാതെ
വണ്ണം,
കുഞ്ഞാടിന്റെ
കോപം
തട്ടാതെ
വണ്ണം ഞങ്ങളെ മറപ്പീൻ. അവരുടെ മഹാകോപദിവസം വന്നുവല്ലോ, ആർക്കു നിൽപ്പാൻ കഴിയും. ഇതാണ് അതിന്റെ അവസാനം. എന്റെ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടോ?
ഭൂമിയിലെ രാജാക്കന്മാർ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന ഭൂരാജാക്കന്മാരും അധിപതികളും അതെ സ്ഥാനാപതികളും അവന്റെ മുഖം കാണാൻ വയ്യ, അവന്റെ മുഖശോഭ കാണാൻ വയ്യ എന്ന് വിളിച്ചു പറഞ്ഞ് പാറയുടെ കീഴേ കയറി ഒളിവിടങ്ങളിൽ അഭയം തേടുമ്പോൾ അവന്റെ ദാസന്മാർ അവന്റെ മുഖം കണ്ടവനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടെടുക്കപ്പെടുന്ന നിന്റെ മനോഹരത അവിടെയാണ്. പ്രൈസ് ദ ലോർഡ്. ഭൂമിക്കും ഭൂവാസികൾക്കും അവന്റെ മുഖം കാണാതെ ന്യായവിധിയുടെ പ്രളയം നടക്കുമ്പോൾ അത് ദൈവമക്കളെ അവന്റെ മുഖം കാണുന്ന അവന്റെ ദാസന്മാർ ആരാധിക്കുമെന്ന് എഴുതപ്പെട്ട വചനവും ആ പുസ്തകത്തിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ആശ്വാസമുണ്ട്. നീതി സൂര്യൻ വെളിപ്പെടാറായി, സകല ജാതിയുടെ മനോഹര വസ്തു വെളിപ്പെടാറായി. ഈ പ്രവചനം വ്യാഖ്യാനിച്ചു തരുവാൻ നിവൃത്തിയില്ലാത്തതിൽ അഗാധം ഞാൻ ദുഃഖിക്കുന്നു. അവസരമുണ്ടെങ്കിൽ പിന്നീടാകട്ടെ, കർത്താവ് നടത്തുന്ന പോലെ പോകട്ടെ, അതൊന്നും പ്രോമിസ് ചെയ്യുന്നില്ല. ഏതായാലും അറിയുക, ഭൂമിക്കും ഭൂവാസികൾക്കും പ്രകൃതിക്കും ആകാശത്തിനും ഭൂമിക്കും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും ഭയാനക വ്യതിയാനങ്ങൾ സമയമെടുത്തിരിക്കുന്നു. നാം വിചാരിച്ചൊരു കാലത്ത് ഈ സൂര്യൻ ഇത്തിയോളമാണെന്ന്. ശാസ്ത്രം പറയുന്നു, കരിമ്പടം പോലെ കറുത്തുപോകും, സൂര്യൻ കറുപ്പുടുക്കുന്ന ദിവസങ്ങൾ ദൂരത്തല്ല എന്ന് ശാസ്ത്രം തന്നെ തെളിയിച്ചു കഴിഞ്ഞു. അതിനെ വ്യക്തമായ തെളിവുകൾ ഓർ തന്നു കഴിഞ്ഞു. അതുകൊണ്ട് നിൽക്കുകയില്ല. തലയ്ക്ക് മീതിയുള്ള ഈ ആകാശം, അതെ ചവിട്ടു നിൽക്കുന്ന ഭൂമി, അതെ ഈ സമുദ്രം, കരയും കടൽ മലയും കുന്നും സകലതും മാറ്റപ്പെടുന്നതാണ്. മാറ്റമില്ലാത്ത ഒന്ന് ദൈവത്തിന്റെ വചനം മാത്രമേ ഉള്ളൂ. പ്രൈസലോ. അതുകൊണ്ട് ദൈവമക്കൾ വിശ്വാസത്തിലും ഭക്തിയിലും കർത്താവിന്റെ വരവിനടുത്തിരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ്, കാണാത്തൊരു നിശ്ചയം നമുക്കുണ്ട്. ഇവിടെ നിൽക്കുന്ന ഒരു നഗരം നമുക്കില്ല, വരുവാനുള്ളത്രയും നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി കാലം കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കാത്ത, അത് രക്ഷിക്കപ്പെടാത്ത, ആ ക്രൂശിലെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെടാത്ത വിശ്വസിക്കുന്നവർക്ക് അവൻ രക്തമൂലം പ്രായച്ചിത്തമാകുവാൻ ഇന്ന് രാത്രി കാലം അവർക്ക് വേണ്ടി ദൈവം തന്റെ പുത്രനെ ഉയർത്തിയിരിക്കുന്നു. ഏത് പ്രസംഗം നടന്നാലും ആ ക്രൂശിലെ രക്ഷയാണ് നിങ്ങൾ കാണിച്ചു തരുവാനുള്ളത്. ദൈവമക്കൾ ഒരുക്കപ്പെടട്ടെ, ആത്മീയ ഉണർവേറ്റെടുക്കട്ടെ, ആത്മാവിന് ശക്തി ധരിക്കട്ടെ, വിശുദ്ധ ജീവിതം അതേ ജീവിതത്തില് അതേ പ്രദർശനമാകട്ടെ, ഉപദേശ സത്യങ്ങളിൽ ഉറച്ചു നിൽക്കട്ടെ. എന്നാൽ രക്ഷിക്കപ്പെടാത്ത ഒരു ആത്മാവ് ഇവിടെ ഉണ്ടെങ്കിൽ നിരാത്തിൽ നിന്നോട് പറയാനുള്ളത്, ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ്. ലോകമെന്ന മൂഹങ്ങൾ ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്തേക്ക് നിലനിൽക്കും. പുത്രനുള്ളവൻ നിത്യജീവനുണ്ട്, പുത്രനില്ലാത്തവൻ ജീവനെ കാണുകയില്ല. ദൈവരോധം അവന്റെ മേൽ വസിക്കുന്നേയുള്ളൂ. ആകയാൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന പുത്രന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം തന്റെ പുത്രനെ ഒരു പ്രാവശ്യം കൂടെ ഉയർത്തുന്നു. ആരവനെ ഏറ്റുകൊള്ളുവാനുള്ള ഈ രാത്രി രക്ഷിപ്പാൻ വല്ലവനായവൻ നമ്മുടെ നടുവിൽ ഉലാവുന്നുണ്ട്. കണ്ണുകളെ അടച്ചാട്ട് വരച്ചില്ലേ സഹോദരങ്ങൾ, ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ട്. ഇന്ന് രാത്രികാലം ആ ക്രൂശിലെ രക്ഷ കണ്ടെത്തുവാൻ, ആ നിത്യജീവൻ അനുഭവിപ്പാൻ, മാറ്റമുള്ള ഭൂമിയിൽ മാറ്റമില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ, അതേ രക്ഷ പ്രാപിപ്പാൻ ഉള്ളം കൊണ്ട് ദാഹിക്കും ദൈവമക്കളെ. ഒരു നിമിഷം അവിടെ ഇരുന്നിട്ട് ആ വലങ്കരം ഉയർത്തിക്കൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഉള്ളം കൊണ്ട് ദാഹിക്കുന്ന ഏതൊരാത്മാവ് ഇതിനകത്തുണ്ട്? നിന്നെ രക്ഷിപ്പാൻ ഏ ചുചാരത്തുണ്ട്. ആ കരങ്ങൾ ഉയർത്തി പ്രിയപ്പെട്ട ഉയർത്തി പിടിക്കട്ടെ. ആ ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആ സഹോദരന്മാരെ, വത്സല്യ സഹോദരന്മാരെ, അതേ സഹോദരി സഹോദരന്മാരെ, ഉയർത്തപ്പെട്ട കരങ്ങൾ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്താട്ട്. ക്രൂശിൽ ഒഴുകപ്പെട്ട ചോര അതെ വിശ്വസിക്കുന്ന ഭാവിയെ കഴുകുവാൻ ഇന്ന് രാത്രി പര്യാപ്തമായ പുണ്യാക രക്തമാണ്. പ്രൈസ് ദ ലോർഡ്. വരച്ചല്ലേ സഹോദരന്മാരെ, കരങ്ങൾ ഉയർത്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ഇപ്പോൾ സമയമുള്ളൂ. അതുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കൂ, പാപങ്ങൾ ഏറ്റുപറയൂ. ആ ക്രൂശിലെ രക്തം കൊണ്ട് കർത്താവ് എന്നെ കഴുകണമെന്ന് നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കൂ. ഇന്ന് രാത്രികാലം ഒരു ആത്മാവിന്റെ വില അത് ലോകത്തേക്കാൾ വിലയുള്ളതാണ്. സമർപ്പിച്ച ഈ ആത്മാക്കൾ ദൈവത്തിന് വിലയുള്ളവരാണ്. നീ യാദൃശ്യമായി വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നതാണ്. ഇന്ന് രാത്രികാലം വീണ്ടെടുക്കപ്പെട്ട ദൈവ വൈദലേ, ആ ക്രൂശിലെ സ്നേഹം, ആ ക്രൂശിലെ രക്ഷ അനുഭവിപ്പാൻ ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യാം. എല്ലാ കരങ്ങളും ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രികാലം കർത്താവ് സംസാരിച്ച വചനങ്ങൾക്കായി സ്തോത്രം ചെയ്ത് ദൈവത്തിന്റെ കരങ്ങൾ നമ്മെ ഏൽപ്പിക്കാം. വരവനായിട്ടൊഴുകാം. അവനടക്കം വാതുക്കലായിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.